വചനം പരിശുദ്ധ ആദിമുതൽ എന്നേക്കും തന്നെ ആമീൻ. മനസ്തുതി പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നവരും സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ കൃപ. ഞങ്ങളുടെ പിതാവേ, എന്റെ തിരുനാമം പരിശുദ്ധമാക്കും, പാപം ശ്രമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോട്. ദൈവമായ കർത്താവേ, വിലക്കേണ്ടതായി ഞങ്ങളെ എല്ലാവരെയും ദൈവം ഭാഗ്യസമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഒരു രാത്രികാലം കൂടി നിന്റെ സന്നിധിയിൽ ചേർന്ന് വരുവാൻ ഇടയാക്കിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവനാമ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹീതമായ ചിട്ടയായ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയും. സർവോപരി കർത്താവേ, ദൈവീകമായിരിക്കുന്ന നൽവരങ്ങൾക്ക് വേണ്ടിയും ആയിത്തീരണമേ. വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. അത് വരുന്ന പരീക്ഷാ കാര്യങ്ങളൊക്കെ തിരുവുമ്പാകെ അർപ്പിക്കുന്നു. ആനുവൽ കോൺഫറൻസിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നേതൃത്വം തരുന്ന ഇതിന്റെ ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയ സഹോദരിമാരെയും ബഹുമാനപ്പെട്ട അച്ഛനെയും അഭിനയ തിരുമേനെയും ഒക്കെ തിരുവുമ്പാകെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരണയാൽ എല്ലാവരോടും കൂടെ ഇരിക്കണമേ. ഞങ്ങൾ എല്ലാവരും നിനക്കും നിന്റെ ജാതി പരിശുദ്ധ റൂഹായിക്കുമെന്നേ. പുതിയും സ്വാസ്ഥിക്കുവാനായിട്ട് തന്നെ ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരായ മാതാക്കളെ, സഹോദരിമാരെ, വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് വരുവാൻ്റെയും ഇടയാക്കിയതിനെ ഓർത്ത് നാമത്തിൽ നമുക്ക് അവനെ സ്തുതിക്കാം. എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും പ്രത്യേക അറിയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരു ക്ലാസ് നമുക്ക് മുടങ്ങിയായിരുന്നു എങ്കിൽ ഇന്ന് മുതൽ വീണ്ടും അത് തുടങ്ങുവാൻ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മൾ ഈ വ്യാഴാഴ്ചയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മതോപദേശ സാരങ്ങളെ പറ്റിയാണ്. അതിനകത്തെ 14 അധ്യായങ്ങൾ നമ്മൾ ഇപ്പോഴെ കഴിഞ്ഞ വർഷവും ഈ വർഷവത്തെ നമ്മുടെ സിലബസിലുള്ളതുമായിട്ടൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ മതോപദേശ സാരങ്ങളിൽ നമ്മൾ പഠിച്ചത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. ദൈവത്തിന് സ്തുതി പാടണം. നമ്മളുടെ ശാരീരികമായിരിക്കുന്ന ആവശ്യങ്ങൾ ദൈവത്തോട് ചോദിച്ച് മേടിക്കുവാനുള്ള അവകാശം നമുക്കുണ്ട്, അത്യാവശ്യമുള്ളതൊക്കെ. പിന്നെ ദൈനംദിനമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലാതെ തലമുറകൾക്ക് കൂടി ചുരുക്കൂട്ടുവാൻ തക്കവണ്ണമുള്ള അങ്ങനെ ഒരു ഭൗതികമായിരിക്കുന്ന അഭിവാഞ്ചിയോടുകൂടിയും ഫോഗേച്ചുകളിൽ വല്ലാതെ ചിലവഴിക്കേണ്ടതിനുമല്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. രണ്ട് രീതിയിലുള്ള പ്രാർത്ഥനാ കാര്യങ്ങളെ പറ്റി നമ്മൾ ചർച്ചയായിരുന്നു. അതിലൊന്ന് പബ്ലിക് പ്രയർ ആണ്, എല്ലാവരും കൂടി ചേർന്ന് പൊതുവായിട്ട് പ്രാർത്ഥിക്കുന്ന പൊതു പ്രാർത്ഥനയും, പിന്നീടൊന്ന് പേഴ്സണലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും. പൊതുവായ പ്രാർത്ഥനകളിൽ ഞായറാഴ്ച ആരാധനയെ കണ്ടു, അതുകൂടാതെ കുടുംബ ആരാധന രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത, ഏഴ് യാമങ്ങളിലെ പ്രാർത്ഥന ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് നമ്മുടെ പ്രാർത്ഥനകള് നമ്മുടെ കർത്താവിന്റെ കൽപ്പന പ്രകാരവും, പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ കാനോനായിലൊക്കെ അതിന്റെ നിയമസംഹിതകളിലൊക്കെ, അതുകൂടാതെ പള്ളിക്രമങ്ങളിലും ഒക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം പതിവായിട്ട് നമ്മൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നുള്ളത് കണ്ടു. പ്രത്യേകിച്ച് കൗമ എന്ന വാക്കിന്റെ അർത്ഥം നിൽപ്പ് എന്നുള്ളതായതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനകൾ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ട സമയത്ത് കുമ്പിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് കണ്ടു. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ നോക്കിയായിട്ട് ഞാനീ പല സമൂഹങ്ങളിലുള്ള ആൾക്കാരുടെ പ്രവർത്തന ശൈലികളും അതൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളായതുകൊണ്ടും നമ്മൾക്ക് അതിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്, ഏതാണ് കൂടുതൽ യാഥാർത്ഥ്യം എന്നുള്ളത് തിരിച്ചറിയാനുള്ള ശ്രമം നമ്മുടെ ആരാധനാ ക്രമീകരണങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഇതുതന്നെയാണ് യാഥാർത്ഥ്യം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വീണ്ടും അതിന് ഉപോത്ബലമായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാൻ ശ്രമിക്കുകയൊരു ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അങ്ങനെ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ രണ്ട് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്നാമത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം ഒരു പന്തക്കോസ് പാസ്റ്ററിന്റെ പ്രസംഗമാണ്. നിങ്ങൾക്കറിയാലോ ഈ പന്തക്കോസുകാരെക്കാളും കൂടുതൽ പന്തക്കോസ് പ്രസംഗം കേൾക്കുന്ന ആളാണ് ഞാൻ. അത് പഠിക്കാൻ വേണ്ടിയാ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെ കേട്ട ഒരു പ്രസംഗത്തില് പ്രത്യേകിച്ച് ഇപ്പൊ ആ ഫേസ്ബുക്കില് ആ പ്രസംഗം കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കാതെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നും, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു മുന്നോട്ട് വന്നിട്ട് പറയുന്ന ഒരു കാര്യം, നിന്ന് പ്രാർത്ഥിച്ച മാത്രം പോരാ, മുട്ടുകുത്തി കവിണ്ണു വീണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നമ്മൾ ഈ നിപ്പ് നിന്നാ പോരാ, കവിണ്ണു വീഴണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു വികാരപരമായിട്ട് അങ്ങ് പറഞ്ഞ അതിന്റെ മൂർധന്യത്തിൽ എത്തിയപ്പോ പറഞ്ഞ ഒരു വാക്യവാ, ഒരു കാര്യമാ. അത് എന്നെ വല്ലാതെ അങ്ങ് ഒത്തിരി മനസ്സിൽ ടച്ച് ചെയ്തു. കാരണം ഏതു മനുഷ്യനും യഥാർത്ഥമായിരിക്കുന്ന അല്ലെ യഥാർത്ഥമായിരിക്കുന്ന ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങനെ തന്റെ ഇടത്തോടെ നിൽക്കാൻ പറ്റത്തില്ലെന്നും, മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ട സമയത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്നുമുള്ള നമ്മളെ സമർപ്പണം അത് കേട്ടോ, സമർപ്പണം ദൈവത്തിന്റെ സന്നിധിയിലുള്ള സമർപ്പണം. അപ്പൊ പ്രാർത്ഥനകൾ നിന്നുകൊണ്ടാണ് നമ്മൾ അർപ്പിക്കുന്നതെങ്കിൽ പോലും മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ട സമയത്ത് മുട്ടുകുത്തി പരിപൂർണമായിട്ട് അർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ആശയം. അത് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ സഭാപിതാക്കന്മാർ എത്രയോ കാലം മുമ്പ് പറഞ്ഞ കാര്യം ഇന്നൊരു പന്തക്കോസ് വാസ്തു തന്നെ മറ്റൊരു തലത്തിലാണെങ്കിലും പുള്ളി പറഞ്ഞു വരുമ്പോൾ ആന്തരികമായ അർത്ഥം ഇതുതന്നെയല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. ഒന്ന്, രണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു കർത്താവിന്റെ കൽപ്പന പ്രകാരം എന്ന് പറഞ്ഞാല് ദൈവവചന പ്രകാരമാണ്. അത് രണ്ട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. റിട്ടേൺ ട്രഡീഷനും ഉണ്ട്, ഓറൽ ട്രഡീഷനും ഉണ്ട്, എഴുതപ്പെട്ട വേദപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന വചനവും ഉണ്ട്. അതുകൂടാതെ വായ്മൊഴിയായിട്ട് നമുക്ക് സഭയിലൂടെ ആചരിച്ചു വരുന്ന ക്രമീകരണങ്ങളും ഒക്കെ ഉണ്ട്. കൂടാതെ കാനോനായാലും പള്ളിക്രമങ്ങളിലും ചട്ടപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം, പള്ളിക്രമങ്ങളിൽ ചട്ടപ്പെടുത്തിയ പ്രകാരമെന്ന് ഞാൻ ഇപ്പോഴ് ഈ മതപ്രസ്ഥാനങ്ങളിൽ നിന്ന് വായിച്ചു. അത് കേട്ട ചിലരെങ്കിലും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാ ഇങ്ങനെ പള്ളിയുടെ ക്രമങ്ങൾ. ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. വീണ്ടും വീണ്ടും അതിന് ഉപോത്ബലമായിട്ട് പല കാര്യങ്ങളും കിട്ടുമ്പോൾ ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പള്ളിക്രമങ്ങളിൽ ഇങ്ങനെ ചിട്ടപ്പെടുത്തി അല്ലെങ്കിൽ ചട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തിനാണ്? നമുക്ക് സൗകര്യമുള്ളവരൊക്കെ നിന്നങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെയെന്ന്. അതിനും ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ന് ഞാൻ കണ്ടു ഈ പെന്തക്കോസ്തുകാർ തന്നെ, അവരാണല്ലോ ഈ എഴുതിയ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ വിമർശിച്ചതും, അതിന്റെ ചൂട് പിടിച്ചാണല്ലോ നമുക്കും അങ്ങനൊരു ആഗ്രഹം, അങ്ങനെ സ്വന്തമായിട്ട് അങ്ങ് പ്രാർത്ഥിക്കുന്ന നല്ലതെന്നൊക്കെ തോന്നിയതും. ഇന്ന് ഞാനൊരു അവരുടെ ഒരു ഒരു ഇത് കണ്ടു. പെന്തക്കോസ്ത് ആരാധന ശുശ്രൂഷ സഹായി പുതിയൊരു പുസ്തകം ഇറക്കിയേക്കുക. ആ പുസ്തകത്തിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന, അതിന്റെ ഇൻഡെക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ പലരും പല രീതിയിലൊക്കെ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ ആരാധനയ്ക്ക് ഇപ്പോൾ ഒരു സഭ ഇപ്പൊ ഐ പി സിയുടെ ആണ്, ഐ പി സിയുടെ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നേ അവരുടെ ധാരാളം ഉണ്ടല്ലോ അതിനകത്ത്, ഓരോന്നിന്റെ ആണെങ്കിൽ അതിന്റെ രീതിയിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമുക്കൊരു പുസ്തകം ഉണ്ടാകണം. അതിന് ഓരോ ക്രമങ്ങൾ ഇങ്ങനെയാണ്, കല്ലിടിയിലിന്റെ ക്രമം ഇങ്ങനെ, ശവസംസ്കാരത്തിന്റെ ക്രമം ഇങ്ങനെ, പിന്നെ ശിശുവിനെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന്റെ ശിശു പ്രതിഷ്ഠയുടെ പ്രാർത്ഥന ഇങ്ങനെ, വിവാഹത്തിന്റെ പ്രാർത്ഥനകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അതിന്റെ ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ ആയിരക്കണക്കിന് പാസ്റ്റർമാർ വന്ന് എല്ലാവരും കൂടെ അങ്ങ് പ്രസംഗിക്കുന്ന ഒരു രീതിയൊക്കെയാണ് ഉള്ളത്, അതൊക്കെ മാറണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ക്രമീകരണത്തിലേക്ക് അവർ വരിക. അത് ഏത് രീതി വന്നു? പുസ്തകത്തിലേക്ക് വന്നു. അപ്പൊ നമ്മളുടെ ചോദ്യത്തിന്റെ അല്ലെ, നമ്മൾ തന്നെ സംശയിച്ചു നിൽക്കുന്നതിന്റെ ഉത്തരം, ഈ പുസ്തകങ്ങളെല്ലാം അച്ചടിച്ചിരിക്കുന്നതേ അതിനകത്ത് ചൊല്ലി കുറെ പ്രാർത്ഥന കൊട്ടയ്ക്കാ കുറയ്ക്കാന്നും പറഞ്ഞ് ചൊല്ലിത്തകയ്ക്കാൻ വേണ്ടി അല്ല. വേദവിപരീതമായ പല കാര്യങ്ങളും ആദിമ സഭയിൽ പലരും ഈ വിവരമില്ലാതെ വിളിച്ചു പറഞ്ഞു. ഇപ്പൊ തൃത്വ ദൈവത്തെ പറ്റിയാണെങ്കിൽ പുത്രനാം ദൈവത്തിന്റെ മനുഷ്യത്വം ദൈവത്തെ ഇതൊക്കെ വിശദമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ബോധമില്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേദവിപരീതമായി പോകും. അതിനകത്ത് ഒരു കാര്യം ഞാൻ എപ്പോഴും നിങ്ങളെ ഓർപ്പിക്കുന്നേ, ഈ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ സൃഷ്ടി ഇല്ലാത്തവൻ എന്ന് പറയരുത്, സൃഷ്ടി അല്ലാത്തവെന്ന് തന്നെ പറയണം എന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യത. അതന്നെ സൃഷ്ടി ഇല്ലാത്തവൻ എന്ന് പറഞ്ഞ പ്രശ്നം, സൃഷ്ടി ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൈവത്വം പോയി, ദൈവത്തിന്റെ ദൈവത്വം പോയി. കാരണം ഗോഡ്ഷിപ്പ് എന്ന് പറയാൻ നഷ്ടപ്പെടുക. കാരണം ഈ സർവ്വ സൃഷ്ടിയുടെയും നിയന്ത്രിതാവും അധികാരി ഇതിനെ സൃഷ്ടിച്ചവനും അതിന്റെ ഓണർഷിപ്പ് ദൈവത്തിനുള്ളതാണ്. അപ്പൊ അവൻ ആ സൃഷ്ടി ഇല്ലെന്നാ പറയുന്നേ, അങ്ങനെ ഒരു ഓണർഷിപ്പ് അവനില്ല, അങ്ങനെ സൃഷ്ടി ഇല്ലെന്നാ. അത് തെറ്റാ, അത് ആന്തരികമായിട്ട് അത് തെറ്റാ. എന്നാൽ സൃഷ്ടി അല്ലാത്തവൻ, അവൻ സൃഷ്ടിയല്ല, ബാക്കിയെല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ്. ഒറ്റ വാക്കുകൊണ്ട് എത്ര അർത്ഥം, ഒരു ഒരു വള്ളിയുടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്ര അർത്ഥം മാറ്റുന്നുണ്ടെന്ന് നോക്കിയേ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ. അതുപോലെ ഇംഗ്ലീഷിൽ ഏത് ഭാഷയിലാണേലും അതിന്റെ പരിമിതികൾ ഉണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചില കാനോനാകളും അതുപോലെ തന്നെ ഈ 100 വർഷമായ പെന്തക്കോസ്ത് സഭയുടെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2000 വർഷമായ ഓർത്തഡോക്സ് സഭയുടെ ആരാധനാനുഷ്ഠാനങ്ങൾ കാലാകാലങ്ങളിൽ ഉള്ള ധാരാളം വേദവിരീതങ്ങളിലൊക്കെ ഒക്കെ പോയിട്ട് നമ്മൾ ഉരുക്കഴിഞ്ഞു വന്ന വിശ്വാസമാണെന്ന് തിരിച്ചറിയുമ്പോൾ പള്ളിക്രമങ്ങളുടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതിന്റെ സാങ്കത്യം എന്തെന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ സന്ദർഭവശാലോടി ഒന്ന് ഓർപ്പിച്ചുകൊള്ളുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ചില ഡിസിപ്ലിൻ ഉണ്ട്. ഓരോ ദിവസവും എങ്ങനെ പ്രാർത്ഥിക്കണം, ഓരോ ദിവസത്തിന്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കണം, അന്ന് നമ്മൾ എന്തായിരിക്കണം ധ്യാനിക്കേണ്ടത്, അത് മറ്റു കാര്യങ്ങളും ധ്യാനിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഇതും കൂടി ധ്യാനിക്കണം. ഇപ്പം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അനുതാപത്തിൻ്റെതാണ്, ബുധനാഴ്ച ദൈവമാതാവിനോടുള്ള മധ്യസ്ഥതയാണ്, വ്യാഴാഴ്ച പിന്നെ ശ്രീഹന്മാരോട് വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയാണ് അവരെ ഓർക്കുന്ന ദിവസമാണ്, വെള്ളിയാഴ്ച കർത്താവിന്റെ സ്ലീബായി കുരിശിനെ ധ്യാനിക്കുന്ന ദിവസമാണ്, പിന്നെ ശനിയാഴ്ച എല്ലാം വാങ്ങിപ്പോയവരെ ഓർക്കുന്നു, ഞായറാഴ്ചയിൽ പെരുന്നാളുകളുടെ പെരുന്നാളായ കർത്താവിന്റെ പുനരുദ്ധാനത്തെ ഓർക്കുന്ന ദിവസമാണ്, അതായിരിക്കണം അതിന്റെ സംഗതി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടാകുന്നു. പിന്നെ ഞായറാഴ്ചയും മോറാനായ പെരുന്നാളുകളും ഒക്കെ നമുക്ക് ഉണ്ടാകും. അന്നത്തെ പ്രാർത്ഥനകളെ പറ്റിയൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. മതോപദേശ സാരങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് പറയാനായിട്ടാണ് ശ്രമിച്ചത്. ചില കാര്യങ്ങളിൽ വിശദീകരണം ആവശ്യമുള്ളപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് 15-ാമത്തെ ചാപ്റ്ററിലേക്ക് പെട്ടെന്ന് കടക്കാം. നൊയമ്പിനെ കുറിച്ചുള്ളതാണ്, എബൌട്ട് ഫാസ്റ്റിംഗ്. നൊയമ്പിനെ കുറിച്ചുള്ള ചാപ്റ്റർ ആണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, 15-ാമത്തെ അധ്യായം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, നോമ്പ് ദൈവം ആദ്യമേ ആദാമിന് കൊടുത്തിരുന്ന കൽപ്പനയാണ്. നോമ്പ് ദൈവം ആദ്യമേ ആദാമിന് കൊടുത്ത കൽപ്പനയാണ്. ഫാസ്റ്റിംഗ് ഈസ് ദി കമാൻഡ് ഗിവൺ ബൈ ഗോഡ് ടു ആദം. ആദാമിന് കൊടുത്ത കൽപ്പനയാണ് എന്ന് കാണുന്നു. അതിന്റെ അടിസ്ഥാനമായിട്ട് പറഞ്ഞിരിക്കുന്ന വേദവാക്യം ഉൽപ്പത്തി പുസ്തകം 2:17 ജനസിസ് ചാപ്റ്റർ 2:17. But of the tree of the knowledge of good and evil you shall not eat, for in the day that you eat of it you shall die. നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷത്തിൽ നീ ഭക്ഷിക്കരുത്, അങ്ങനെ ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഒന്നാമത്തെ കൽപ്പന തന്നെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനല്ല. എന്നാൽ ആദ്യമേ അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം ആദ്യമേ ആദാമിനോട് പറഞ്ഞത് തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഇഷ്ടം പോലെ നിനക്ക് തിന്നാം എന്ന് പറഞ്ഞ് യേശുവാ പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കൽപ്പന രൂപേണ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ കൽപ്പന നോ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും, നീ ഇത് തിന്നരുത് എന്നാണ്. ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ നീ ഇത് തിന്നരുത് എന്ന് പറഞ്ഞ് ഭക്ഷണമോഹം, പിന്നീട് നമ്മൾ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ഭക്ഷണമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം ഈ കൽപ്പന ആദാം ലംഘിക്കുകയും ഹവ്വായും കൂടെ ലംഘിക്കുകയും ഇവരെ പാപത്തിലേക്ക് വീണു പോവുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ കാണുന്നു. അപ്പൊ നീ ഇത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞത് ഒരു നൊയമ്പിന്റെ ഒരു അനുഭവമായിട്ടാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നൊയമ്പിന്റെ അനുഭവമായിട്ടാണ്. കാരണം ബാക്കിയെല്ലാം നിനക്ക് തിന്നാം, പക്ഷെ ഇത് മാത്രം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നീ ഒന്ന് റിസ്ട്രെയിൻ ചെയ്ത് നിൽക്കണം, അതിൽ നിന്ന് നീ ഒന്ന് ഒഴിഞ്ഞു നിൽക്കണം, അതിനോട് നോ എന്ന് നീ പറയണം. അതാണ് നൊയമ്പ് അല്ലെ ഉപവാസം എന്ന് പറയുമ്പോൾ ഇറച്ചിയോ മീനോ ഒക്കെ അതിൽ തന്നെ ഏതാണ്ട് തിന്മയായതുകൊണ്ടൊന്നും അല്ല, അതിൽ നിന്നൊന്ന് ഒഴിഞ്ഞിരിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണല്ലോ, അതിനാണല്ലോ നൊയമ്പ് ഉപവാസം എന്ന് പറയുന്നത്. യേശുക്രിസ്തു കാണിച്ചെന്ന മാതൃക അതല്ലേ, 40 രാവും 40 പകലും വിശന്നിട്ട് വെളിയിലേക്ക് വന്നപ്പം ഈ കല്ലിനോടൊപ്പമായി തീരാൻ പറയുക എന്ന് പറഞ്ഞു. ആണെങ്കിൽ സാത്താനെ തോൽപ്പിക്കാനായിട്ട് ആ കല്ലിനോടല്ലടാ ഞാൻ പറയുന്നത്, ഇപ്പുറം നിൽക്കുന്ന വലിയ മലയോടാ പറയുന്നത്, അല്ലെങ്കിൽ മരത്തോടാ പറയുന്നത് എന്ന് പറഞ്ഞ് വേണേ അപ്പം ഉണ്ടാക്കായിരുന്നു. അപ്പൊ യേശുക്രിസ്തു എന്നാ പറഞ്ഞേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ അപ്പം ഉണ്ടാക്കിയേ ഇല്ല. അപ്പൊ അത്രയും ഉണ്ടായിരുന്ന വിശപ്പിനെ അവിടെ തടഞ്ഞു നിർത്തുകയും ആ ശരീരത്തിന്റെ ആഗ്രഹത്തെ ഒന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്തു എന്നുള്ളതാണ് നോമ്പിന്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃകയിൽ. അതുകൊണ്ട് ഈ കാര്യത്തിൽ നീ ഒന്ന് ഒഴിഞ്ഞിരിക്കണമെന്ന് ആദമിനോട് ദൈവനമ്പുരാൻ പറയുകയാണ് എന്നുള്ളത് 7:2 അതിന്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ കാര്യം, യഹൂദ സഭയിൽ ദൈവകൽപ്പന പ്രകാരം നടത്തി വന്നതാണെന്ന് പറയുന്നു. യഹൂദ സഭയിൽ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നടത്തി വന്നതാണ്. വിച്ച് വാസ് ഒബ്സർവ്ഡ് ഇൻ ദി ജൂയിഷ് ചർച്ച് ആസ് പെർ ദ കമാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം, അതിന്റെ ബേസിക് ആയിട്ടുള്ള വേദവാക്യം ജോയൽ chapter 2 verse 12, യോവേൽ പ്രവചന പുസ്തകം 2:12. ഇനി കർത്താവ് പറയുന്നു, നൊയമ്പാലും കരച്ചിലാലും വിലാപങ്ങളാലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയുവിൻ എന്ന് കർത്താവിന്റെ അരുളപ്പാട്. യോവേൽ 2:12 കർത്താവ് പറയുന്നു, നൊയമ്പാലും കരച്ചിലാലും വിലാപത്താലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എങ്ങനെയൊക്കെ തിരിയുവിൻ. അപ്പോൾ എന്താണോ നിന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് ഇടയാക്കിയത്, ആ ഭക്ഷണ മോഹമൊക്കെ ഒന്ന് വെടിഞ്ഞിട്ട് നോയെന്ന് പറയേണ്ട കാര്യങ്ങളോട് നോയെന്ന് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ട് നീ എന്നിലേക്ക് തിരിഞ്ഞു വരിക എന്ന് പറഞ്ഞതാണ് അതിന്റെ അടിസ്ഥാനമായിട്ട് പറയുന്ന വേദവാക്യം. മൂന്നാമത് പറയുന്നത്, നമ്മുടെ കർത്താവ് കൽപ്പിച്ചും പ്രവർത്തിച്ചും പഠിപ്പിച്ചിരിക്കുന്നതാണ്. വാട്ട് അവർ ലോർഡ് കമാൻഡഡ് ഒബ്സർവ് ആൻഡ് ടോട്ട്. യേശു ക്രിസ്തു കൽപ്പിച്ചിരിക്കുന്നു, അതുകൂടാതെ അവൻ പ്രവർത്തിച്ചു കാണിച്ചു, അവൻ പഠിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 4:2. സെയിന്റ് മാത്യു chapter 4 verse 2. He fasted 40 days and 40 nights and afterwards he was famished. അവിടെ നമ്മൾ വായിക്കുന്നത് താൻ 40 പകലും 40 രാവും നൊയമ്പ് നോറ്റു അല്ലെങ്കിൽ ഉപവസിച്ചു, എന്നാൽ അവസാനം തനിക്ക് വിശന്നു എന്ന് നമ്മൾ അവിടെ കാണുകയാണ്. നോക്കൂ, ഇപ്പൊ യേശുക്രിസ്തു നമുക്കത് കാണിച്ചു തന്നിരിക്കുന്നു, മാതൃകയായിട്ട് കാണിച്ചു തന്നിരിക്കുന്നു. യേശുക്രിസ്തു കൽപ്പിച്ചോ നൊയമ്പ് നോക്കാനായിട്ട്? പലരും പറയും യേശു പറഞ്ഞൊന്നുമില്ല നൊയമ്പ് നോക്കാൻ എന്ന് പറഞ്ഞു എന്ന് പറയും. അങ്ങനെയല്ല, യേശുക്രിസ്തുവിന്റെ കൽപ്പനയിൽ അതുണ്ട്. മത്തായിയുടെ സുവിശേഷം 9:15. സെയിന്റ് മാത്യു chapter 9 verse 15. The days will come when the bridegroom is taken away from them and then they will fast എന്ന് നമ്മൾ വായിക്കുന്നു. അതായത് മണവാളൻ അവരിൽ നിന്ന് എടുക്കപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവര് ഉപവസിക്കും എന്ന് നമ്മൾ വായിക്കുന്നു. ഇപ്പോഴവർ ശിഷ്യന്മാർ എന്നെ ഉപവസിക്കാത്തെന്ന് പരീശന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യമാണ്. വളരെ കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു, ഇപ്പം മണവാളം കൂടണ്ടല്ലോ, മണവാളം കൂടുള്ളപ്പോ തോൾമക്കാർ ഉപവസിക്കേണ്ട കാര്യമില്ല, എന്നാൽ മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന നാൾ വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കുമെന്നാണ് അതായത് സുവിശേഷം 9:15 നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ആഗ്രഹം തന്റെ സ്വർഗാരോഹണ ശേഷം മണവാളൻ വിട്ടുപിരിഞ്ഞതിന് ശേഷം സഭ ഒന്നാകെ ഉപവസിക്കും നൊയമ്പ് നോക്കും എന്നുള്ളത് തന്നെയായിരുന്നു. അതിനാണ് താൻ മാതൃകയായിട്ട് 40 രാവും 40 പകലും ഉപവസിച്ചത് എന്നും കൂടി നമ്മൾ ഓർക്കുക. അതാണ് 40 നൊയമ്പില് നമ്മൾ ആചരിക്കുക, 50 നൊയമ്പില് നമ്മൾ ആചരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് ഓർപ്പിക്കുന്നു. നാലാമത്തെ കാര്യം, ഇവിടെ കുറേയേറെ കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പോകുന്നത്, ഇത് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വിശദീകരണങ്ങൾ അത്യാവശ്യപ്പെടുത്ത് മാത്രമേ ഞാൻ പറഞ്ഞോളാം. നാലാമത്തെ കാര്യം പറയുന്നത്, തന്റെ സ്നേഹന്മാർ ആചരിച്ചു വന്നതും ശുദ്ധമുള്ള സഭയിൽ കൽപ്പിച്ച് സ്ഥിരപ്പെടുത്തി നടന്ന് വരുന്നതുമാകുന്നു. ഇവിടെ നമ്മൾ പറയുന്നതായ കാര്യം, വാട്ട് ഹിസ് ഡിസൈപ്പിൾസ് യൂസ് ടു ഒബ്സർവ് ആൻഡ് വാട്ട് ഈസ് ഓർഡൈൻഡ് ആൻഡ് കൺഫേംഡ് ആൻഡ് ഹാസ് ബീൻ ഇൻ വർക്ക് ഇൻ ദ ചർച്ച്. സഭയിൽ അത് ആചരിച്ചു വന്നു, സ്ലീഹന്മാർ ചെയ്തു. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞു, പഠിപ്പിച്ചു, സ്ലീഹന്മാർ അത് ചെയ്തോ എന്ന് നമ്മൾ നോക്കണം. കാരണം യേശുക്രിസ്തുവിൽ നിന്ന് നേരിട്ട് ഉപദേശങ്ങൾ കേട്ട് അടുത്ത സഭയുടെ ക്രമീകരണങ്ങൾ ചെയ്ത സ്ലീഹന്മാരാണല്ലോ. അപ്പൊ അത് സ്ലീഹന്മാർ അങ്ങനെ ചെയ്തായിരുന്നോ എന്ന് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അതാണ് നാലാമത്തെ കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:2 Acts of Apostles chapter 13 verse 2 നമ്മൾ വായിക്കുന്നത്, While they were worshipping the Lord and fasting, the Holy Spirit said, Set apart for me Barnabas and Saul for the work to which I have called them. അപ്പോസ്തല പ്രവൃത്തി 13:2 നമ്മൾ വായിക്കുന്നത്, അവര് ആരാധനയിൽ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോ, മതോപദേശങ്ങൾ ഇരിക്കുന്നത് അവര് നൊയമ്പ് നോച്ച് ദൈവത്തോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ന് എഴുതി, പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, സൗലിനെയും ബർണബാസിനെയും താൻ വിളിച്ചിട്ടുള്ള വേലയ്ക്ക് എനിക്കായിട്ട് ഓർതിരിപ്പീൻ എന്ന് പറയുന്ന ശബ്ദം. അപ്പൊ ശിഷ്യന്മാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, അവര് നൊയമ്പ് നോച്ച് അല്ലെങ്കിൽ ഉപവസിച്ച് ആരാധിച്ച്, അവര് ആരാധനയോട് ചേർന്ന് അല്ലെങ്കിൽ ഉപവസിച്ച് ആണ് അവർ ആരാധനയിൽ സംബന്ധിച്ചത് എന്നുള്ളത്. നമ്മളും ഞായറാഴ്ച ഉപവാസത്തോടു കൂടിയാണല്ലോ കർത്താവിന്റെ ശരീരരക്തങ്ങളിൽ പങ്കെടുക്കുന്നത്. മിനിമം ഏറ്റവും മിനിമം 6 മണിക്കൂറെങ്കിലും നമ്മൾ ഉപവസിച്ചിരിക്കണമെന്നുള്ളത്, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ആരാധന നടക്കുന്ന ഏതെങ്കിലും ദൈവാലയം ഉണ്ടെങ്കിൽ 6 മണിക്കൂറിൽ കുറെ അതിൽ മുകളിലോട്ട് എത്ര നേരം നമുക്ക് ഉപവസിക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും നേരം ഉപവസിച്ച് തന്നെ വേണം നമ്മൾ ആരാധനയെ സംബന്ധിക്കുവാൻ എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രീഹന്മാർ നമുക്ക് കാണിച്ചു തന്നുള്ളത് 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം, എന്നാൽ തിന്മകളിൽ നിന്നൊഴിഞ്ഞ് ആത്മാവിലും കൂടെ നൊയമ്പ് നോക്കാതെ ഭക്ഷണങ്ങളിൽ നിന്നൊഴിഞ്ഞ് ശരീരത്തിൽ മാത്രം നോമ്പ് നോറ്റാൽ അത് പോരാ. അപ്പൊ നമ്മൾ എല്ലാ നൊയമ്പിലും വലിയ നൊയമ്പിലൊക്കെ പ്രത്യേകിച്ച് ഓർക്കുന്ന കാര്യമാണ് ഭക്ഷണ നൊയമ്പ് മാത്രം പോരാ. ഭക്ഷണം എല്ലാം ഒഴിഞ്ഞിരിക്കുകയും കെട്ടിയവനോടും ഉണ്ടാതിരിക്കുകയും സഹോദരങ്ങളെ എല്ലാം കൊല്ലാൻ നടക്കുകയും മാതാപിതാക്കൾക്ക് കഞ്ഞു കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഭയങ്കര ഉപവാസവും നടത്തി ജീവിക്കുന്ന നമ്മുടെ വനിതാ സമാജാംഗങ്ങളും അച്ഛന്മാരും ഒക്കെ കാണുമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ലെന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഹൗ ആർ ഇറ്റ് ഇസ് നോട്ട് എനഫ് ടു ഫാസ്റ്റ് ഇൻ ദ ബോഡി അലോൺ റിനൗൺസിങ് ഫുഡ് ബട്ട് ഫാസ്റ്റിംഗ് ഷാൾ ബി ഇൻ ദ സ്പിരിറ്റ് ആസ് വെൽ ബൈ കീപ്പിംഗ് അവേ ഫ്രം ഈവിൾ. തിന്മകളിൽ നിന്ന് നമ്മുടെ ശരീരം ഒഴിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. അതാണ് നമ്മള് മത്തായിയുടെ സുവിശേഷം 6:16 വായിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ നൊയമ്പ് നോക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് എന്ന് നമ്മൾ വായിക്കുന്നു. മുഖവാട്ടമുള്ളവരായിട്ടിരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അങ്ങനെയല്ല ആവശ്യമെന്ന് പറയുക. ഇതിന്റെ മനോഹരമായ ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും എപ്പോഴും വായിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ് യെശയ്യ പ്രവചനം 58-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ശരീരം ഭക്ഷണത്തെ വെടിഞ്ഞ് മാത്രം ഇരുന്നാൽ യഥാർത്ഥമായ നൊയമ്പാകുകയല്ല. യഥാർത്ഥമായ നൊയമ്പ് എന്താണ് എന്നാണ് യെശയ്യ പ്രവചനം 58-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്താ അവിടെ വായിക്കുക? ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 3 മുതലുള്ള വാക്യങ്ങളിൽ ജനം ദൈവത്തോട് ചോദിക്കുകയാണ്. യെശയ്യ 58:3 onwards. ഞങ്ങൾ നൊയമ്പ് നോൽക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത് എന്ന് ജനം കർത്താവിനോട് ചോദിക്കുന്നു. അതിന് കർത്താവിന്റെ മറുപടി, ഇതാ നിങ്ങൾ നൊയമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മള് ഈ നൊയമ്പ് നോക്കുന്ന ദിവസം തന്നെ ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളിലേക്ക് കഴിവതും പോകാതിരിക്കണം എന്നുള്ളതാ ഉറപ്പിക്കുന്നത്. ഇപ്പം ഈ അമേരിക്കയിലൊക്കെ വന്ന് ജീവിക്കുമ്പോൾ നമ്മളുടെ ഈ ജോലിയുടെ ആദ്യ സമയങ്ങളിലൊക്കെ കുഴപ്പമില്ല, ശനി ഞായറോ നിങ്ങൾക്ക് ജോലി കിട്ടുകയുള്ളൂ എന്നുള്ളത് അറിയാം. പ്രത്യേകിച്ച് ആരാധനയിലൊക്കെ സംബന്ധിക്കാനായിട്ട് ഞായറാഴ്ച പലർക്കും സാധിക്കുന്നില്ല, ചില ഷിഫ്റ്റുകളൊക്കെ ആദ്യം വരുന്നത് കൊണ്ട്. ഇവിടെ വന്നിട്ട് 15 വർഷം കഴിഞ്ഞവരും ഞായറാഴ്ച ആരാധന മുടക്കിയിട്ട് ഷിഫ്റ്റിന് പോകുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ചെയ്യരുത് കേട്ടോ. നിങ്ങളൊന്ന് ഇത്രയും സീനിയർ ഒക്കെ ആയില്ലേ, നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലൊന്ന് പറഞ്ഞ്, നിങ്ങളൊന്ന് നിങ്ങളുടെ ഓഫീസിൽ പറഞ്ഞ് നിങ്ങൾ തീർച്ചയായിട്ടും ഞായറാഴ്ച ഒഴിവ് കിട്ടും. ഞായറാഴ്ച ആ കാര്യം പറഞ്ഞ് ആരാധന മുടക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരാനും നമ്മുടെ തലമുറയുടെ നല്ല ഭാവിക്കും വേണ്ടി നമ്മൾ ഇവിടെ വന്ന് ചെയ്യുന്നു. പേഴ്സണലായിട്ടുള്ള സുഖത്തിന് വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. പക്ഷേ ഇത്രയും സീനിയേഴ്സ് ഒക്കെ ആയിരിക്കുന്ന ഒരു ഞായറാഴ്ചത്തെ ഷിഫ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുമെങ്കിൽ, അതിനൊരു താല്പര്യം ഉണ്ടെങ്കിൽ, അമേരിക്കയിലൊക്കെ ഇത് സംഭവിക്കുന്ന കാനഡയിലും ഒക്കെ ഇവിടെ വന്ന പുതിയ ആൾക്കാർ പോലും ഞായറാഴ്ച എനിക്ക് ഒഴിവ് തരണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒഴിവ് കൊടുത്ത സംഭവങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും. അതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നോമ്പ് നോക്കുന്ന ദിവസം തന്നെ നിങ്ങളുടെ കാര്യാദികൾ നോക്കുക, നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുക, അല്ലെ നമ്മൾ തന്നെ വേല ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തമ്പുരാൻ എതിർക്കുക. 4-ാം വാക്യം, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നൊയമ്പ് നോൽക്കുന്നു. നമ്മൾ ഞായറാഴ്ചയെ നോമ്പ് നോറ്റാണല്ലോ ആരാധനയ്ക്ക് വരുന്നേ. ഈ സംഭവം എല്ലാം പള്ളികളിൽ പല പള്ളികളിലും ഉണ്ടാകാറുണ്ട്. വിവാദം, എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം ഒന്ന് ചർച്ച ചെയ്യാൻ കിട്ടിയില്ല, വലിയ കുഴപ്പമാണ്. ഇന്ന് ഞാൻ ഒരു തമാശ വായിച്ചു, ഒരു ഒരു സന്തോഷക്കാരെ പറ്റി എഴുതിയേക്കുന്ന ഒരു തമാശയാണ് അവര് പറയുന്ന കാര്യം. വിവാദം ഉണ്ടാക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഈ മോഡേൺ പരദൂഷണം എന്നും പറഞ്ഞ അതിന്റെ ഹെഡിങ്. സഹോദരി, നീ ഒരു കാര്യം ചെയ്യണം, നമ്മളുടെ ശോശാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവളിപ്പോൾ പുതിയ ഒരു ആളുമായിട്ട് ചേർന്ന് സഹവസിക്കുകയാണ്. അതുകൊണ്ട് സഹോദരി, ഈ വിഷയം നീ പ്രാർത്ഥിക്കുന്നത് ഓർക്കണം എന്ന് പറയുക. അപ്പൊ ഈ വിഷയം മുഴുവൻ പരദൂഷണത്തിന്റെ പുതിയൊരു വശമാ, നീ പ്രാർത്ഥിക്കണം കേട്ടോ, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവളിപ്പോ വേറൊരുത്തിനുമായിട്ട് ചേർന്നാ ജീവിക്കുന്നെന്ന് പറഞ്ഞാല് നേരത്തെ കൊണ്ട് പറഞ്ഞിരുന്നു അവള് ശരിയല്ല, അവള് വേറൊരുത്തിന്റെ കൂടെ ഇപ്പൊ ജീവിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പുതിയൊരു ആത്മീയമായ അവതരണമായി ഇപ്പൊ നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞ പോലെ തന്നെ വിവാദങ്ങൾ അങ്ങനെ പല ബഹളം വെക്കുന്ന മാത്രമല്ല വിവാദം, നമുക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ശകലം വിവാദം ഉണ്ടാക്കുന്ന വലിയ താല്പര്യമാണെന്നുള്ളത്. പിന്നെ കലഹം, അങ്ങോട്ടെങ്കിലും വഴക്കുണ്ടാക്കുക, നമുക്ക് ഓഫീസിൽ പോയി വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മുടെ ജോലി തെറിപ്പിക്കും. അത് കാരണം പിന്നെ അച്ഛന്മാരോടും പൊതുയോഗത്തിലും കമ്മിറ്റിയിലും അനേക സമയത്തിന്റെ മീറ്റിങ്ങിലും ഒക്കെ എല്ലാം നമുക്ക് കലഹം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ തമാശയായിട്ട് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ കേട്ടോ, നിങ്ങളത് അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിന് നോയമ്പ് നൽകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണം അല്ല നിങ്ങൾ ഇന്ന് നോയമ്പ് നൽകുന്നത്. അഞ്ചാം വാക്യത്തിൽ പറയുന്നു, എനിക്കിഷ്ടമുള്ള നോയമ്പ് മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ, തലയെ വേഴത്തെ പോലെ കുനിയിക്കുക. വേഴം എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ചെടിയുടെ കാര്യമാണ്, ഞങ്ങണ പോലെയുള്ള ഒരു ചെടിയാണ്, അതിങ്ങനെ കുനിയിക്കുക. പിന്നെ രട്ടും വെണ്ണീരും വിരിച്ചു കിടക്കുക, ഇതാകുന്നു ഉപവാസം. ഇതിനോ നീ നോയമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്. അപ്പൊ പുറമേയുള്ള ഇങ്ങനെയുള്ള ആചരണങ്ങൾ മാത്രം പോരാ എന്നാ സൂചിപ്പിക്കുന്നത്. തല കുനിക്കുക, കുമ്പിടുക, അല്ലെങ്കിൽ രട്ടും വെണ്ണീറും വിരിച്ചു കിടക്കുക, ചാരത്തിൽ കിടന്ന് ഉരുളുക, മറ്റേ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് ചാക്കൊടുക്കുക, ഇത് മാത്രമല്ല ഉപവാസം എന്നാ പറയുന്നത്. ഇതിനോ അങ്ങനെ ചെയ്താൽ മാത്രം പോരാ, പിന്നെന്താ ചെയ്യണമെന്ന് ആറാമത്തെ വാക്യത്തിൽ, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. വിശപ്പുള്ളവനെ നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും, നഗ്നനെ കണ്ടാൽ അവനെ ഒടിപ്പിക്കുന്നതും, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതും അല്ലയോ, അപ്പോൾ നിന്റെ വെളിച്ച ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. ഇപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രം പോരെ, ഉപവാസം മിച്ചം, എത്ര പേര് ഉപവാസം മിച്ചം പോലും ഒരു നേരത്തെ രാവിലെ പുട്ടും കടലയും കഴിക്കേണ്ട പൈസ 40 ദിവസത്തേക്ക് അല്ലെങ്കിൽ നോയമ്പ് നോക്കുന്ന ദിവസത്തെ എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഭക്ഷണം കഴിക്കാതിരിക്കും, ഉച്ചവരെ കഴിക്കാതിരുന്നിട്ട് 4 മണിക്ക് പുട്ടും കടലയും ഉണ്ടാക്കി കഴിക്കും. അങ്ങനെയാണല്ലോ നമ്മുടെ ഉപവാസം പലപ്പോഴും. ഞാൻ വിമർശിക്കുകയല്ല കേട്ടോ, നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പ്രാക്ടിക്കലായിട്ട് ധാരാളം കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ ദൈവം ഓർപ്പിക്കുന്നു എന്നുള്ളതും കൂടി ഇവിടെ അത് എഴുതിയിട്ടുണ്ട്. മലയാളം വേർഷനിൽ യെശയ്യ 58, സഖര്യാവ് 7 എന്നും കൂടി എഴുതിയിട്ടുണ്ട്. നിങ്ങളത് ആ വാക്യം കൂടി ഒന്ന് വായിച്ച് ഞാൻ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ, നിങ്ങൾ നോമ്പ് നോക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ മുഖവാട്ടമുള്ളവരായിരിക്കരുതെന്നുള്ള 5-ാമത്തെ കാര്യം, തിന്മകളിൽ നിന്നൊഴിഞ്ഞ് ആത്മാവിലും കൂടെ നോമ്പ് നോക്കാതെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാത്രം ശരീരത്തിൽ മാത്രം നോമ്പ്. ശരീരമുണ്ട്, ആത്മാവുമുണ്ട്. ഭക്ഷണം ഉപേക്ഷിക്കുന്നത് ശരീരത്തിന് വേണ്ടിയാ, ആത്മാവ് തിന്മകളെയും ഉപേക്ഷിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അത് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. 6-ാമത്തെ കാര്യം, നോയമ്പിന്റെ ആന്തരം ജഡകാര്യങ്ങളെക്കാൾ ആത്മകാര്യങ്ങളെ വിലമതിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനും, ജഡമോഹങ്ങളെ കീഴടക്കി ആത്മാവിനെ പുഷ്ടിയാക്കുവാനും, ജഡമോഹങ്ങളെ നിരോധിച്ചുകൊണ്ട് ആത്മാവിനെ ദൈവിക കാര്യങ്ങളെ ഉണർത്തുവാനും, സാത്താനെ ജയിക്കുന്നതിന് ഒരു ആയുധമായിരിക്കാനും അത്രേ. അപ്പൊ നോയമ്പിന്റെ ആന്തരികമായ അർത്ഥം എന്താണ്? അതാണ് ഇവിടെ പറയുന്നത്, the aim of fasting is to teach that spiritual things are more valuable than bodily things, to enrich the spirit by overpowering bodily desires, to deny bodily desires and awaken the spirit to godly things, and that it shall be a weapon to defeat Satan. Since love of appetite is the mother of numerous sins, fasting is an effective means to curb the sins that originate from it. എന്നും കൂടി പറയുക, സ്നേഹം അനേക ഉദരസ്നേഹം, സ്നേഹം എന്ന് പറഞ്ഞാൽ ഉദരസ്നേഹം, വയറിനോടുള്ള സ്നേഹം, സാത്താനെ ജയിക്കുന്നതിന് ഒരു ആയുധം ആയിരിക്കണമെങ്കിൽ നോയമ്പ് നോക്കണം. ഉദരസ്നേഹം അനേക പാപങ്ങളുടെ മാതാവാകിയാൽ അതിൽ നിന്നുണ്ടാകുന്ന പാപങ്ങളെ തടുക്കാൻ നോയമ്പ് ഒരു നല്ല വഴിയുമാകുന്നു എന്നുള്ളതാണ് 6-ാമത്തെ ആശയം. അതിന് ഉപൽബലകമായിട്ട് പറഞ്ഞേക്കുന്ന കാര്യം, ആത്മാവിനെ ജ്വലിപ്പിക്കേണ്ടതാണ് നോയമ്പിന്റെ ആന്തരികമായ അർത്ഥം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ തെറ്റായി ഉള്ള ആൾക്കാരെ പറ്റി പറയുക, അവരുടെ അവസാനം നാശമാകുന്നു, അവരുടെ ദൈവം അവരുടെ വയറാണ്, അവരുടെ മഹത്വം അവരുടെ ലജ്ജയാണ്, അവരുടെ വിചാരം ഭൂമിയിലാകുന്നു എന്ന് വളരെ ശക്തമായിട്ട് പൗലോസ് ലീഹ ഈ കപട ഭക്തിക്കാരായിരിക്കുന്ന ചില കള്ള ഉപദേശിമാരെയും ഉപദേഷ്ടാക്കന്മാരെയും സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നതാണ്. അവരുടെ അവസാനം അവരുടെ നാശമാകുന്നു, അവരുടെ ദൈവം വയറാണ്, വയറിന് വേണ്ടി അവർ ഒരു സ്പിരിച്ചാണ് വയറിന് വേണ്ടി എന്നും പറഞ്ഞ് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, വയറ്റിപ്പഴുപ്പാന്ന് പറയാറില്ലേ, എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആകരുത് എന്ന് സൂചിപ്പിക്കുക. അപ്പൊ അതിനെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കണം. ഫിലിപ്പീൻസ് 3:19 നമ്മൾ വായിക്കുന്നത്, Their end is destruction. Their God is the belly. Their God is the belly. അവരുടെ ദൈവം വയറാണ്, വയറാണ് അവരുടെ ദൈവം എന്ന് പറയുക. And the glory is in their, and their glory is in their shape. Their minds are set on earthly things. എന്ന് പറയുക. അതുകൊണ്ട് ഈ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. എപ്പോഴും ഉദരസ്നേഹം. എനിക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാന്ന് തോന്നുന്നു, ഈ ഉദരത്തിന് വേണ്ടിയുള്ള ആഗ്രഹം മനുഷ്യനങ്ങോട്ട് മൂത്തിട്ടാണ്. ഇത് മുഴുവൻ എല്ലാ തിന്മകളും ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനം ഒക്കെ അത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ചില ആൾക്കാരെ എനിക്കറിയാം, ഈ കഷ്ടാനുഭവം ഓർത്തഡോക്സുകാരല്ല കേട്ടോ, ഞാൻ എപ്പോഴും ഈ നോയമ്പിന്റെ കാര്യമില്ല, ഉപസിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന പെന്തക്കോസ്തുകാരെ ചിലപ്പോഴെങ്കിലും ഒന്ന് വിമർശിച്ചോണ്ടോ ഞാൻ ഈ പറയുന്നത്. ദുഃഖവെള്ളിയാഴ്ച നിർബന്ധമായിട്ടും പോയി ഇറച്ചി മേടിച്ച് കഴിക്കുന്ന ഒരു പെന്തക്കോസ്തുകാരനെ എനിക്കറിയാം, എന്തൊരു കഷ്ടമാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ലോകം മുഴുവൻ കർത്താവിന്റെ ക്രൂശ്മരണം ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്ത മറ്റൊരു ചിന്തയായിരിക്കാം, അത് ദൈവം അദ്ദേഹത്തെ കാണട്ടെ. എങ്കിലും ഞാൻ കണ്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നിയതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ എപ്പോഴും ഓർക്കും അവരുടെ ദൈവം വയറ്, അവർക്ക് അതിനകത്ത് ലജ്ജയായിരിക്കുന്നതിൽ അവർക്ക് മാനം തോന്നുന്നു എന്നാ വായിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ദൈവം അവരെ വിധിക്കട്ടെ ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓരോ സ്ത്രീഹായി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഫിലിപ്പർ 3:19 നമ്മൾ വായിക്കുന്നു, ഉദര സ്നേഹത്തെ വിട്ട് കളയുക. പിന്നീട് മത്തായി 17:21, സെയിന്റ് മാത്യു 17:21, but this kind does not come out except by prayer and fasting. പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ള ഒരു വാക്യമാണ്, എന്നാൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി പുറപ്പെട്ടു പോവുകയല്ല എന്ന് നമ്മൾ വായിക്കുന്ന മത്തായി 17:21. ദുഷ്ടാത്മാക്കള് നമ്മളെ വിട്ടു പോകണമെങ്കിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. യേശുക്രിസ്തു അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ടാ പിശാചിന് യേശുക്രിസ്തുവിനോട് അടുക്കാൻ സാധിക്കാതെ ഇരുന്നത് എന്നുള്ളത് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഉദരസ്നേഹം വിട്ടിട്ട് ആത്മീയ കാര്യങ്ങളുള്ള ജ്വലനം ഉണ്ടാകുവാൻ, പിശാചിനെ തോൽപ്പിക്കുവാൻ ഉദരസ്നേഹം വിട്ടിട്ട് മാനമായിരിക്കുന്നതിൽ ലജ്ജയായിരിക്കുന്നതിൽ നമുക്ക് മാനം തോന്നാതെ വയറിനോടുള്ള സ്നേഹം വിട്ടിട്ട് ആത്മീയ കാര്യങ്ങളിൽ ഉണർവ് പ്രാപിക്കുവാൻ, സാത്താനെ ജയിക്കുവാൻ നമുക്ക് ഉപവാസം ആവശ്യമാണെന്നുള്ളതാണ് ഗരുത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നത്. അടുത്ത കാര്യം ഇവിടെ പറയുന്ന 7-ാമത്തെ കാര്യമായിട്ട് പറയുന്നത്, അതിനാൽ ആഴ്ച തോറും എല്ലാ ആഴ്ചയിലും എപ്പോഴൊക്കെയാ, ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നോയമ്പായിട്ട് ആചരിക്കണം. ഇവിടെ വളരെ കൃത്യമായിട്ട് മതോപദേശ താരങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സഭയ്ക്ക് പല ആരാധനാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് ഹൂദായ ഗാനോനുണ്ട്, കൂടാതെ കലാകാലങ്ങളിൽ ചിലാക്കന്മാർ കൽപ്പിക്കുന്ന നോയമ്പുണ്ട്. ചിലപ്പം ഏതെങ്കിലും തിരുമേനി കാലം ചെയ്യുമ്പോൾ, ഭരണമാസ തിരുമേനി കാലം ചെയ്തപ്പോൾ നമ്മൾ 4 ദിവസത്തെ നോയമ്പ് പ്രത്യേകമായിട്ട് നമ്മൾ പെട്ടെന്ന് ആചരിച്ചു. അത് വേറെ എവിടെയെങ്കിലും പ്രത്യേകമായിട്ട് എഴുതി വെച്ചത് കൊണ്ടൊന്നുമല്ല, നമ്മൾ കൽപ്പനയനുസരിച്ച് അല്ലെങ്കിൽ സഭയുടെ അന്നേരപ്പെടുത്തിയ ക്രമീകരണം അനുസരിച്ച് ചെയ്ത കാര്യമാണ്. അങ്ങനെയുള്ള ധാരാളം അതിനകത്ത് ഒരു കാര്യമാണ് മതോപദേശ സാരങ്ങളും അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ആഴ്ച തോറും ബുധനാഴ്ചയും വെള്ളി സഭയുടെ ക്രമീകരണം അങ്ങനെയാണ്, ബുധനും വെള്ളി നമ്മൾ നോയമ്പായിട്ട് ആചരിക്കണം സാധാരണ ദിവസങ്ങളിലേത്. അതുകൂടാതെ കഷ്ടാനുഭവാഴ്ച ഉൾപ്പെടെ 5 അഞ്ച് നോയമ്പുകളെ പറ്റി പറയാം. നമുക്കറിയാം 5 നോയമ്പുകൾ, കാനോനികമായ 5 നോയമ്പുകൾ, 50 നോയമ്പ്, 25 നോയമ്പ്, 15 നോയമ്പ്, സ്ലീഹ നോയമ്പ്, 3 നോയമ്പ്. 50 നോയമ്പ് നമുക്കറിയാം, 40 ദിവസത്തെ നോമ്പും പിന്നീടുള്ള 10 ദിവസങ്ങള്, പിന്നെ 40-ാം വെള്ളിയാഴ്ച നമ്മൾ കുർബാന ചൊല്ലുന്നത് ആ നോമ്പ് ദിവസങ്ങൾ പൂർത്തിയായി എന്ന് കാണിക്കാനാണ്. എന്നാൽ നോയമ്പും ഉപവാസത്തോടും കൂടി തന്നെ കർത്താവിന്റെ പീഡാനുഭവത്തിലേക്ക് നമ്മൾ തുടർന്നുള്ള ആഴ്ചയിൽ കടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഓശാന മുതൽ പിന്നെ ഉയർപ്പ് വരെയുള്ള ദിവസങ്ങൾ കഷ്ടാനുഭവ ആഴ്ചയായിട്ട് വലിയ ഒരാഴ്ചയായിട്ട് കരുതി വളരെ ശ്രേഷ്ഠമായിട്ട് കൂടുതൽ ശക്തിയോടുകൂടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ കാര്യങ്ങളിൽ താതാത്മ്യം പ്രാപിച്ച് ആത്മീക വളർച്ച പ്രാപിക്കുന്ന നോയമ്പാണ് 50 നോയമ്പ്. 25 നോയമ്പ് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപായിട്ടുള്ള കർത്താവിനെ നമ്മൾ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നോയമ്പോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും പുറത്ത് ഒരു പുൽക്കൂട് കെട്ടിയിട്ട് അതിനകത്ത് ഒരു ഉണ്ണീശോയെ, മാത്രമല്ല ക്രിസ്മസ് പിന്നെയോ, ഉള്ളിലെ പുൽക്കൂടുകൾ മനോഹരമാക്കിക്കൊണ്ട് യേശു ക്രിസ്തുവെ നീ എന്റെ ഉള്ളിൽ വന്ന് പിറക്കണമേ എന്ന് പറയുന്ന അനുഗ്രഹീതമായ, അതുകൊണ്ട് അത്താനാസിയോസിനെ പോലെയുള്ള പിതാക്കന്മാര് പറഞ്ഞതുപോലെ 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും നിന്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തു വന്ന് പിറക്കുന്നെങ്കിൽ നിന്റെ ആരാധനയ്ക്ക് ഒരു അർത്ഥവും ഇല്ലെന്ന് പറഞ്ഞതുപോലെ 25 ദിവസത്തെ നോയമ്പ് നമ്മൾ നോറ്റ് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ ആഘോഷിക്കുന്നു. പിന്നെ 15 നോയമ്പ് മാതാവിന്റെ സ്വർഗാരോഹണമാണ് ആഗസ്റ്റ് 1 മുതൽ 15 വരെ. പിന്നെ സ്ലീഹ നോയമ്പ്, അതിപ്പം ഇറ്റ്സ് കമ്മിങ് നമ്മൾ 16-ാം തീയതി ജൂൺ 16 മുതൽ ജൂൺ 16 മുതൽ 29 വരെയുള്ള 13 ദിവസത്തെ നവംബർ സ്ലീഹ നവംബർ എന്റെ അവസാനം പത്രോസ് പോലും സ്ലീഹന്മാരുടെ ഓർമ്മ ദിവസവും 12 അപ്പോസ്തലന്മാരെയൊക്കെ ഓർത്തുകൊണ്ട് സ്ലീഹ നവംബർ നമ്മൾ ആചരിക്കുന്നു. പിന്നീട് 3 നവംബർ ജോനായ നബിയുടെ നോയമ്പിനെ ഓർത്ത്, എന്നാല് അതിന്റെ ആന്തരികാർത്ഥം യേശു ക്രിസ്തു 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ആയിരിക്കുമെന്ന് യേശു ക്രിസ്തു തന്നെ യോനായുടെ അടയാളമല്ലാതെ വ്യഭിചാരവും കോട്ടമുള്ള ഈ തലമുറയ്ക്ക് വേറെ അടയാളമൊന്നുമില്ല. യോന കടലാനിയുടെ വയറ്റിൽ 3 ദിവസം ആയിരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 ദിവസം ഭൂമിയുടെ ഉള്ളിലായിരിക്കുമെന്ന് പറഞ്ഞതുപോലെ ആ 3 നോയമ്പ് നമ്മൾ ആചരിക്കുന്നു. ഇങ്ങനെ 5 കാനോനികമായ നിർബന്ധമുള്ള നോയമ്പുകളാണ് നമുക്കുള്ളത്: 9 നോയമ്പ്, 25 നോയമ്പ്, 15 നോയമ്പ്, 13 നോയമ്പ്, 3 നോയമ്പ്. കൂടാതെ എല്ലാ ആഴ്ചയിലും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നോയമ്പായിട്ട് ആചരിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം പറയുക. ഞാൻ ഓർക്കാറുണ്ട്, നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതായെങ്കിലും ഈ 365 ദിവസം ഉണ്ടെങ്കിൽ എത്ര ദിവസം, ഏകദേശം 120 ഓളം ദിവസം, മൂന്നിലൊന്ന് ദിവസങ്ങളിൽ നമുക്ക് ഒരു ആണ്ടിന്റെ മൂന്നിലൊന്ന് ഭാഗം മുഴുവൻ നോയമ്പ് നോക്കാനുള്ള ക്രമീകരണം നമുക്കുണ്ട്. കൂടാതെ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് നോയമ്പ് നോക്കാനുള്ള ക്രമീകരണമുണ്ട്. നിർബന്ധമില്ലാത്ത ദിവസങ്ങളിൽ ഒഴികെ നമുക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളിലൊക്കെ നോയമ്പ് നോക്കാനുള്ള നിർബന്ധമില്ലാത്തെന്ന് ഞാൻ പറഞ്ഞത് മോറാനായ പെരുന്നാളുകളൊക്കെ നോയമ്പിൽ നിന്ന് ഒഴിവാക്കേണ്ട ദിവസങ്ങളാണ്. കൂടാതെ ഇടദിവസങ്ങളിലൊക്കെ നമുക്ക് താല്പര്യമുള്ള സമയങ്ങളിലൊക്കെ നോയമ്പ് നോക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തിപരമായിട്ട് നമുക്കുണ്ട്. എന്നാല് അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞു പ്രഷർ കൂടി കൊളസ്ട്രോൾ കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ നോയമ്പ് നോക്കാൻ തുടങ്ങും, ഫാസ്റ്റ് ചെയ്യാൻ തുടങ്ങും, നടക്കാൻ തുടങ്ങും ഒക്കെ ചെയ്യും. ഇവിടെ കുമ്പിട്ട് പ്രാർത്ഥിക്കുകയും 7 നേരത്തെയാവും പ്രാർത്ഥനകളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ആ നമ്മുടെ ശരീരത്തെയും കൂടി വിശദീകരിക്കാനുള്ളൊരു ക്രമീകരണം ആരാധനയിലുണ്ടെന്ന് വീണ്ടും ഞാൻ ഉറപ്പിക്കുന്നു. നേരത്തെ വിശദമായിട്ട് ഞാൻ അത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുന്നു. അപ്പൊ 7-ാമത്തെ കാര്യം നമ്മൾ വായിച്ചത് എന്തൊക്കെയാണ്, ഏത് ദിവസങ്ങളിലൊക്കെയാണ് പ്രത്യേക ക്രമീകരിക്കപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് 7-ാമത്തെ നമ്മൾ കണ്ടത്. ദെയർഫോർ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ആർ ടു ബി ഒബ്സർവ്ഡ് ആസ് ഫാസ്റ്റിംഗ് ഡേയ്സ് എവറി വീക്ക് ബിസൈഡ്സ് ദ 50 ഡേയ്സ് ലെൻറ്റ് ഇൻക്ലൂഡിംഗ് പാഷൻ വീക്ക്, 25 ഡേയ്സ് ലെൻറ്റ്, 15 ഡേയ്സ് ലെൻറ്റ് അപ്പോസ്റ്റൽസ് ലെൻറ്റ്, 3 ഡേയ്സ് അല്ലെങ്കിൽ നിനവേ ലെൻറ്റ് ആർ ദ 5 ഫാസ്റ്റിംഗ് സീസൺ ഓർഡൈൻഡ് ഇൻ ദി ചർച്ച് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിന്റെ അവസാനമായിട്ട് പറയുന്ന കാര്യം, അതിന്റെ ഉപോത്ബലകമായിട്ട് പറയുന്ന വേദഭാഗം കൂടി ഞാൻ ഒന്ന് പറയാം. ലൂക്കോസ് 18:12 നമ്മൾ വായിക്കുന്നു. ലൂക്കോസ് 18 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നേരത്തെ രണ്ടുപേര് പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല, ചുങ്കക്കാരന്റെ പ്രാർത്ഥന കേട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അതിൽ പരീശൻ പറയുന്ന ഒരു വാക്യമാണ് ഇവിടെ ഇതിന് അടിസ്ഥാനമായിട്ട് പറഞ്ഞേക്കുന്നത്. എന്നാലും ആഴ്ചയിൽ 2 വട്ടം ഞാൻ നോയമ്പ് നോക്കുന്നു, ഞാൻ നേടുന്ന സകലത്തിലും 10 ൽ 1 കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം പരീശൻ പറഞ്ഞ ഈ കാര്യം, പരീശൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു, ആഴ്ചയിൽ 2 പ്രാവശ്യം നോയമ്പ് നോക്കുന്നു. നമുക്കും അതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ബുധനും വെള്ളിയും നോയമ്പ് നോക്കാൻ. കിട്ടുന്ന സകലത്തിനും 10 ൽ 1 കൊടുക്കുകയും സകലത്തിനും 10% കൊടുക്കുന്നു എന്ന ടൈറ്റ് കൊടുക്കുന്നു. 10% കൊടുക്കാനൊക്കെയുള്ള അല്ലെങ്കിൽ നോയമ്പ് നോക്കാനൊക്കെയുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് പരീശൻ പറഞ്ഞ ഈ കാര്യത്തെ ഇതിനടിസ്ഥാനമായിട്ട് എടുത്തതെന്ന് പെട്ടെന്ന് പലരും ചിന്തിച്ചേക്കണം. പരീശൻ ചെയ്തതെല്ലാം തെറ്റല്ലേ, പിന്നെ എന്തുകൊണ്ടാണ്, പിന്നെ അതിനെ ഒരു അടിസ്ഥാനമായിട്ട് നമ്മൾ ഇവിടെ എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഇച്ചിരി പെന്തക്കോസ്ത ആത്മാവുള്ള അമ്മാമ്മമാരോ ആന്റിമാരോ ചോദിച്ചേക്കാം. മറുപടി, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 23-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ കർത്താവ് വളരെ ശക്തമായിട്ട് പരീശന്മാരെ വിമർശിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മത്തായി 23:23, അയ്യോ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നു. നിങ്ങൾ ചതകുപ്പ, ജീരകം ഇതിനകത്തൊക്കെ പദാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്ന വാക്യം, ലെറ്റ് മീ റീഡ് ഇറ്റ്, 23:23 നമ്മൾ വായിക്കുന്നത്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പദാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഖനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അപ്പോ കർത്താവിന്റെ ഉദ്ദേശം വളരെ ശക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ പുറമേ കാണുന്ന കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുക, ഇത് 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 പോരാ എന്ന് പറയുകയാണ്. എന്നിട്ട് എന്താ അവിടെ പറയുന്നത്, അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. നോക്കൂ, അത് ചെയ്യരുതെന്നല്ല എന്റെ അർത്ഥം, അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം എന്ന് പറഞ്ഞാല്, മറ്റേ നിങ്ങൾ പതാരം കൊടുത്തു, പതാരം കൊടുത്തു, തുളസി കഥകുപ്പ ജീരക ഇതിനൊക്കെ പതാരം കൊടുത്തു. അത് ചെയ്യുകയും ഇത് ത്യജിക്കരുത്. ഏത് ന്യായം, കരുണ, വിശ്വസ്തത, ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയരുത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ആഗ്രഹം എന്തായിരുന്നു? വളരെ ശക്തമായിട്ട് പലരെയും വിമർശിക്കുമ്പോഴേ അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. ഇത് ഈ ഒരു യേശുക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ടാണ് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. അപ്പൊ പരീശനോട് പരീശൻ പറയുന്ന കാര്യം, ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം നൊയമ്പ് നോക്കുന്നു, ഉപവസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും രക്ഷപ്പെട്ടില്ലെന്ന്. അതിന്റെ അർത്ഥം നൊയമ്പ് നോക്കരുതെന്നോ ഉപവസിക്കരുതെന്നോ പതാരം കൊടുക്കരുതെന്നോ അല്ല. അത് ചെയ്യുകയും എന്നാൽ യഥാർത്ഥമായിരിക്കുന്ന സ്നേഹം, യഥാർത്ഥമായിരിക്കുന്ന അനുതാപം അതിലേക്ക് വരികയും ചെയ്യണമെന്നുള്ളതാണ്. അതാണ് നേരത്തെ യെശയ്യ പ്രവചനത്തിലൊക്കെ നമ്മൾ പഠിച്ചു വന്നപ്പോഴും നമ്മൾ കണ്ടത്. ആ കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. രട്ടും മണ്ണീരവും വിരിച്ചു കിടക്കുന്നതിന് കുഴപ്പമില്ല. ഈ തലയെ വേഴത്തെ പോലെ കുനിയിക്കാം ഒരു പക്ഷേ. പക്ഷെ അത് മാത്രമാകരുത്. മത്തായിയുടെ സുവിശേഷത്തിലും പറയുന്നുണ്ട്, കപടഭക്തിക്കാരെ പോലെ മാത്രമാകരുത്, എന്നാൽ നിങ്ങളുടെ ഉള്ളും കൂടി വിശദമായി ആന്തരികമായി ഇത് നമ്മളെ സ്പർശിക്കണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഒന്ന് സ്വയം ഒന്ന് ഒരു അവബോധത്തോടുകൂടി വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ഓർത്തഡോക്സ് ആരാധനാനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്കൊക്കെ വരുമ്പോഴും വളരെ യാന്ത്രികമായി പോകുന്നു പല കാര്യങ്ങളും. ഞാൻ ഓർക്കും, ദൈവമേ, പരീശന്മാരിൽ നിന്ന് എന്തൊരു വ്യത്യാസമാണ് നമുക്കുള്ളത്. വളരെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം കേട്ടോ. എന്നെ കേൾക്കുന്നവരെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ പല കാര്യങ്ങളും ഇപ്പം നമ്മൾ എഴുതിയ പ്രാർത്ഥന വായിക്കുന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതൊക്കെ വായിക്കുന്ന ചുമ്മാ യാന്ത്രികമായിട്ട് നമ്മൾ വായിച്ചു വിടുന്നു. കുറെ കാര്യങ്ങൾ ഇപ്പം രാവിലെ 8 മണിക്ക് നമസ്കാരം തുടങ്ങണം, 10:30 ആകുമ്പോൾ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ ബഹളം വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള എനിക്ക് ഞങ്ങൾക്ക് വേറെ പണിയുണ്ടെന്നൊക്കെ അച്ഛനോട് പറയുക, ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ പോയാൽ ഇങ്ങനെയാണോ ഒരു ആരാധനയുടെ രീതി നമുക്ക് ഉണ്ടാവേണ്ടത്, ഇതാണോ ഞായറാഴ്ച ആരാധനയെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. എല്ലായിടത്തും, ഇവിടെ അമേരിക്കയിലെ കാര്യം മാത്രമല്ല, എല്ലായിടത്തും ഞായറാഴ്ചയൊക്കെ ആരാധന. ഇപ്പൊ നമ്മള് പുറംപൂച്ചുകൾ മാത്രമായി പോവുക, ഇത് വിമർശിക്കപ്പെടേണ്ടതാണ് വളരെ. നമ്മൾ സ്വയം ഒരു അവബോധത്തോടു കൂടി വന്ന് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്ന് ചൊല്ലുമ്പം അവൻ പിതാവ് നമ്മൾ മക്കളുമാണെന്നുള്ള ബോധം ഇല്ലാതെ ചൊല്ലി തീർക്കാൻ വേണ്ടി ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ ഒക്കെ ചൊല്ലിട്ടെന്ന കാര്യം യാതൊരു ഉപകാരവും ഇല്ല, യാതൊരു കാര്യവും ഇല്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കൽപ്പനകൾ നമ്മൾ ആചരിക്കണം. നമ്മളുടെ നമുക്കൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. പിന്നീട് ആ ഭാഗം ഞാൻ വിടുന്നു. അവസാനത്തെ കാര്യം അവിടെ വായിക്കുന്നത് 8-ാമത്തേത്, ഈ നൊയമ്പ് നോക്കുന്ന ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. വിവാഹ സംബന്ധം, മത്സ്യമാംസം ആദ്യവയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടതും, ദിവസം ഒരു നേരം ഭക്ഷിക്കുകയോ ഉച്ച വരെ ഉപവസിക്കുകയോ മുതലായ വ്രതങ്ങൾ അവനവന്റെ ശക്തി പോലെയും സഭയുടെ ചട്ടം കെട്ട് പോലെയും അനുഷ്ഠിക്കേണ്ടതുമാകുന്നു എന്ന ഇവിടെ വായിക്കുക. അത് ഇവിടെ നമ്മൾ വായിക്കുന്നതായ കാര്യം ഇങ്ങനെയാണ്. ഡ്യൂറിംഗ് ദീസ് ഡേയ്സ് കോൺജുഗൽ റിലേഷൻഷിപ്പ്, ഈറ്റിംഗ് ഓഫ് ഫിഷ് ആൻഡ് മീറ്റ് ആൻഡ് ദ ലൈക്ക് to be renounced, and practices like eating one meal a day, fasting till noon, shall be observed according to the ability of each person and the ordinance of the church. എന്ന് പറയുക. ഈ നൊയമ്പ് ദിവസങ്ങളിൽ വിവാഹ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധത്തിൽ നിന്ന്, വേഴ്ചയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ മത്സ്യമാംസം എന്ന് പറഞ്ഞാൽ മത്സ്യമാംസം അതിൽ തന്നെ തിന്മയായതുകൊണ്ടോ ശാരീരിക ബന്ധം അതിൽ തന്നെ തിന്മയായതുകൊണ്ടോ അല്ല, ഈ പ്ലഷർ നമുക്കുണ്ടാക്കുന്ന എല്ലാം അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനുള്ള ഒരു കാര്യം എന്നുള്ളതേ ഉള്ളൂ. അത് ഒഴിഞ്ഞിരിക്കേണ്ടതും ദിവസം ഒരു നേരം ഭക്ഷിക്കുകയോ അല്ലെങ്കിൽ 2 നേരം ഉച്ച വരെ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ 2 നേരം ഉച്ചയ്ക്കും വൈകുന്നേരം ഭക്ഷിക്കുക, ഇതൊക്കെ അവനവന്റെ ശക്തിയും സഭയുടെ ചട്ടം കെട്ട് പോലെ അന്വേഷിക്കേണ്ട. എന്ന് പറഞ്ഞാൽ കഠിനമായ രോഗങ്ങളുള്ളവര് ഏതാ, ഇപ്പൊ എല്ലാരും പറയും ഞങ്ങൾക്ക് ഷുഗറാ, പ്രഷറാ, വാസിയാ, മേലാതായത്, എങ്ങനെ ഷുഗറും പ്രഷറും ഉണ്ടായി, തിന്ന് തിന്ന് തിന്നാണ് നമുക്ക് ഉണ്ടായത്, അപ്പൊ നമ്മള് സൗകര്യം പോലെ അങ്ങ് മറക്കും, പോട്ടെ സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോ നേരത്തെ മുതലേ ഈ നോയമ്പ് ഉപവാസം നോക്കുമായിരുന്നു, ഇതൊന്നും ഉണ്ടാകുന്നില്ലായിരുന്നു. അപ്പൊ ഷുഗർ, പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്കുണ്ടായി. അപ്പൊ നമ്മള് ഉച്ചവരെ ഉപവസിക്കാൻ പറ്റുന്നില്ല. ചിലര് പറയും ഞാൻ ഉച്ചവരെ ഉപവസിക്കും, ചിലര് പറയും ഞാൻ ദിവസം ഒരു നേരം ഉള്ളു, ചിലര് പറയും ഞാൻ 3 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നു. ഓക്കെ, അതൊക്കെ അവനവന്റെ ശക്തി പോലെ ആയിരിക്കണം. പിന്നെ ഗർഭിണികളായിരിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർക്കൊക്കെ ഇതിൽ നിന്ന് ഒരല്പം ലീനിയൻസി നമ്മൾ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഫോഴ്സ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല, നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് വേണം. അത് സഭ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നും പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട കാര്യമല്ല. നമ്മളൊന്ന് സ്വയം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിലേക്ക് നമ്മുടെ മനസ്സൊരുക്കത്തോടുകൂടിയും ശരീര ഒരുക്കത്തോടുകൂടിയും അതിലേക്ക് വരേണ്ടതായ കാര്യമാണ് എന്നുള്ളത് ഉറപ്പിക്കും. അതുകൊണ്ടാണ് വിവാഹ കാര്യം, വിവാഹ സംബന്ധമെന്ന് ഇവിടെ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, കോഞ്ചുഗൽ റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 7:5 നമ്മൾ വായിക്കുന്നത്, 1 കൊരിന്ത്യർ 7:5 അവിടെ നമ്മൾ വായിക്കുന്നത്, ഡു നോട്ട് ഡിപ്രൈവ് വൺ അനദർ എക്സെപ്റ്റ് പെർഹാപ്സ് ബൈ എഗ്രിമെന്റ് ഫോർ എ ടൈം ടു ഡിവോട്ട് യുവേഴ്സൽ ടു പ്രയോർ ആൻഡ് ദെൻ കം ടുഗദർ എഗെയിൻ സോ ദാറ്റ് സൈറ്റൻ മേ നോട്ട് ടെംപ്റ്റ് യു ബിക്കോസ് ഓഫ് യുവർ ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ. അവിടെ പൗലോസ് ശ്ലീഹ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആകയാൽ നൊയമ്പിനും പ്രാർത്ഥനയ്ക്കും നിങ്ങൾ സ്ഥിരപ്പെട്ടിരിക്കേണ്ടതിന് ചിലപ്പോൾ നിങ്ങൾ ഇരുവരും യോജിതപ്പെടുമ്പോൾ അല്ലാതെ നിങ്ങൾ തമ്മിൽ തമ്മിൽ വേർപെട്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ നൊയമ്പിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി വേർപെട്ടിരിക്കാം എന്നൊരു ആശയമാണ് നമ്മളവിടെ കാണുന്നത്. അല്ലാത്ത സമയത്തെല്ലാം നിങ്ങൾ കൂടിയിരിക്കണം, കാരണം നിങ്ങളെ സാത്താൻ വീഴ്ച കളയരുത്. അതുകൊണ്ട് ശരീര സംബന്ധത്തെ പറ്റി തന്നെയാണ് 1 കൊരിന്ത്യർ 7:5 1 കൊരിന്ത്യർ 7:5 നമ്മൾ വായിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഓർപ്പിക്കുന്നു. അപ്പോ നിങ്ങളുടെ ശരീരത്തിന്റെ മോഹനിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കാനായി വീണ്ടും ആ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാവുന്നതാണ് എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പൊ നൊയമ്പ് ഉപവാസ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന ദിവസങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അതിൽ നൊഴിഞ്ഞിരിക്കണമെന്ന് ഒരു കൽപ്പന സഭയിലുള്ളത് എന്ന് ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നൊയമ്പിനെ പറ്റിയുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ ഇതിനകത്ത് വായിക്കുന്നത്. അതുകൂടാതെ 2 ശമൂവേൽ 1:12 ദാനിയേൽ 1:8 ഇവിടെയൊക്കെ നമ്മൾ വായിക്കുന്ന കാര്യങ്ങള്, 2 സാമുവേൽ 1:12 നമ്മൾ വായിക്കുന്നത് ശൗലിനും യോനാഥാനും വേണ്ടി ജനങ്ങളെല്ലാം ഉപവസിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേൽ 1:8 എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ തന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ്. അപ്പോ അതൊക്കെ സ്വയമായിട്ട് ദാനിയേൽ തീരുമാനിച്ച് എടുക്കുന്നതായ ഒരു തീരുമാനമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്രമീകരണങ്ങൾ ഇതിനകത്തുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ തക്കവണ്ണമുള്ള ശക്തിയും ബലവും നമുക്ക് കിട്ടാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം മാത്രം ഓർപ്പിക്കുകയാണ്. ആ അധ്യായം ഞാൻ വിടുകയാണ്. ഇനി അടുത്ത അധ്യായത്തിലേക്ക് നമുക്കിനി ഒരു 10-12 മിനിറ്റ് കൂടി അവസാനിക്കുന്നുണ്ട്. അടുത്ത അധ്യായത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് കടക്കാം. 16-ാം അധ്യായം, എബൌട്ട് സൺഡേസ് ആൻഡ് ഫെസ്റ്റിവൽ ഡേയ്സ് അല്ലെങ്കിൽ മോറോനായ ഫെസ്റ്റിവൽസ്, ഞായറാഴ്ചകളെയും മോറോനായ പെരുന്നാളുകളെയും കുറിച്ചുള്ളതാണ് 16-ാമത്തെ ചാപ്റ്ററിന്റെ ഹെഡിങ്. അത് സുസാരങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ വായിക്കുകയും ചില വിശദീകരണങ്ങൾ നൽകുകയും ചെയ്യാം. നമ്മുടെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, തന്റെ അത്ഭുത പ്രവൃത്തികൾ, വിശുദ്ധ സഭയുടെ ശുദ്ധീകരണം മുതലായവയുടെ ഓർമ്മയ്ക്ക് ഞായറാഴ്ചകളെയും തന്റെ ജനന മാമോദീസ ദൈവാലയത്തിൽ തന്നെ കാഴ്ചവെച്ചത് മുതലായ സംഗതികളുടെ ഓർമ്മയ്ക്ക് മോറോനായ പെരുന്നാളുകളെ ആയി നിശ്ചയിച്ചിരിക്കുന്ന തീയതികളെയും ഓർക്കണം. ഒന്നാമത് അതിനകത്ത് നമ്മൾ വായിക്കുന്ന ഇൻട്രഡക്ഷൻ എന്ന് പറയാം, ദ ഹോളി അപ്പോസ്റ്റിൽസ് ആൻഡ് ദ ഫാദേഴ്സ് ഓഫ് ദി ചർച്ച് ഹാവ് ഡിക്രീഡ് ദാറ്റ് സൺഡേസ് വിച്ച് കമമറേറ്റ് ദ റിസറക്ഷൻ ഓഫ് അവർ ലോർഡ്. ഞായറാഴ്ച പ്രത്യേകത എന്നാ? ഞാനത് നേരത്തെ പറഞ്ഞ നമുക്ക് കാണാതറിയാവുന്ന കാര്യം, നമ്മുടെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, പിന്നെ ഹിസ് മിറക്കിൾസ് അല്ലെങ്കിൽ മൈറ്റി വർക്ക്, ദ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദി ചർച്ച് സഭയുടെ വിശുദ്ധീകരണം, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഓർക്ക്. ആൻഡ് ദ ഡേയ്സ് ഫിക്സ്ഡ് ആസ് മോറോനായ ഫെസ്റ്റിവൽസ് ഇൻ കമ്മറേഷൻ ഓഫ് ഹിസ് ബർത്ത്, ബാപ്റ്റിസം, പ്രസന്റേഷൻ ഇൻ ദ ടെമ്പിൾ എക്സെട്ര. അപ്പോൾ ഞായറാഴ്ചയെ നമ്മൾ ആചരിക്കുന്നതിന്റെ കാര്യം പലരും ചോദിക്കുന്നതായ ഒരു ചോദ്യം, 2 ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ 1, 2, 3 എന്നുള്ള കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് കടക്കാം. 2 ചോദ്യങ്ങൾ. 1, എന്തുകൊണ്ടാണ് ഈ ഞായറാഴ്ച നമ്മൾ ആചരിക്കുന്നത്? അത്രയും നാള് ശാബത്ത് ദിവസം ശനിയാഴ്ചയല്ലേ ആചരിച്ചിരുന്നത്? ഇപ്പോഴും സെവന്റ് ഡേക്കാരൊക്കെ നിങ്ങളെ ഓർപ്പിക്കുന്നതും നിങ്ങളെ പിടിച്ചോണ്ട് പോകുന്നതും ഒക്കെ അല്ലേ ചില ആൾക്കാരെങ്കിലും വിശ്വസിച്ചിരിക്കുന്നതും? ശാബത്ത് ദിവസം തന്നെയല്ലേ വിശദീകരിക്കപ്പെട്ടത്? പിന്നെ എങ്ങനെയാ അത് ചണ്ടയായതല്ലേ ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസത്തിന് പോലെ എങ്ങനെ 1-ാം ദിവസം ആയതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഉത്തരം പെട്ടെന്ന് ചില വാക്യങ്ങളിലൂടെ ഞാൻ പറയാം. ഇത് പരീക്ഷയ്ക്കൊന്നും വരുന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയുകയാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 12:16 നമ്മൾ വായിക്കുന്നത്, 1-ാം ദിവസത്തിലും 7-ാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭാ യോഗം ഉണ്ടാകണം. വളരെ വ്യക്തമായി ഇസ്രായേലിലെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ജനത്തോട് ദൈവനമ്പുരാൻ അരളി ചെയ്യുക, എന്നൊക്കെ നിങ്ങൾക്ക് സഭായോഗം ഉണ്ടാകേണ്ടത്. ഏഴാം ദിവസം മാത്രമല്ല, ഒന്നാം ദിവസത്തിലും ഏഴാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം എന്ന് നമ്മൾ വായിക്കുന്നു. പിന്നെ യോഹന്നാൻ 20:1, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ദിവസം മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയ എല്ലാവരും കൂടെ കർത്താവിന്റെ ശരീരം വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. 19:26, 26 19 നമ്മൾ കാണുന്നത് അപ്പോസ്തോലന്മാർക്ക് കർത്താവ് അവര് കഥ അടച്ചിരിക്കെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ എന്ന് വെച്ചാൽ സൺഡേ ആദ്യത്തെ ദിവസം അവർക്ക് വന്ന പ്രത്യക്ഷമായി. 26 തോമസ് അവരുടെ കൂടെ ഇല്ലായിരുന്നു. എന്നാ തോമസ് ഇല്ലായിരുന്നു കൊണ്ട് പിന്നെ പിറ്റേ ദിവസം തിങ്കളാഴ്ച വന്നില്ല. പിന്നെ നമ്മൾ കാണുന്ന എട്ടാം ദിവസം എന്ന് പറഞ്ഞാല് ഞായർക്ക് ഞായർ അടുത്ത ഞായറാഴ്ചയാണ് വീണ്ടും വരുന്നത്. പിന്നെ മർക്കോസ് 16:2-9 ഇവിടക്ക് വായിക്കുന്നത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ദിവസം. ലൂക്കോസ് 24:1-13 ഇവിടെല്ലാം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ദിവസം. ഇനിയും അപ്പോസ്തലന്മാർ അത് ആചരിച്ചോ? അപ്പോസ്തല പ്രവൃത്തികൾ 20:7, Acts 27 നമ്മൾ വായിക്കുന്നു, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ. അപ്പൊ ശിഷ്യന്മാർ അപ്പം നുറുക്കാനായിട്ട് അല്ലെങ്കിൽ വിശുദ്ധ കുർബാന ചൊല്ലാനായിട്ട് കൂടി വന്നത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമാണ്, സംശയമില്ലാത്ത കാര്യം. 1 Corinthians 16:2, 1 Corinthians 16:2, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾക്ക് തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ശേഖരിച്ച് അല്ലെങ്കിൽ ചരതിച്ച് തന്റെ പക്കൽ വെച്ചുകൊള്ളണം. ഞാൻ അവിടെ വന്നിട്ട് കൊരിന്ത്യയിലെ സഭയിലെ ആൾക്കാരോട് പറയുക, ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ തോറും നിങ്ങൾ ധർമ്മശേഖരം ശേഖരിച്ചു വെക്കണം, ഞാൻ വന്നിട്ട് അത് മേടിച്ചോളാവുന്ന പോലീസുകാർ പറയുക. അപ്പൊ എങ്ങനെ ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അവർ ശേഖരിച്ചു വെക്കുന്നത്? തീർച്ചയായിട്ടും ആരാധനയ്ക്ക് വേണ്ടി അപ്പം നുറുക്കാനായിട്ടും കൂടി വരുമ്പോൾ തന്നെയാണ് എന്നുള്ളത് നമ്മൾ കാണുന്നു. അപ്പോ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാണ് ഏറ്റവും വലിയ പ്രസക്തി, സ്വസ്ഥമായിട്ടിരിക്കുന്ന ദിവസത്തിനല്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ആരാധനയിലേക്ക് വന്നത് എന്ന് ഓർപ്പിക്കുന്നു. അതാണ് ഞായറാഴ്ച ആചരണത്തെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. 2, മോറോനായ പെരുന്നാളുകൾ എന്ന് പറഞ്ഞല്ല. മോറോൻ എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവ് ആണെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ദ ഫീസ്റ്റ് റിലേറ്റഡ് വിത്ത് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. മോറോനായ എന്ന് വെച്ചാൽ കർത്താവിനടുത്ത അല്ലെങ്കിൽ കർത്താവിനോട് ബന്ധപ്പെട്ട പെരുന്നാളുകളെയാണ്. അപ്പോ ഒരു ആണ്ടടക്ക ആരാധനയുടെ കാര്യമൊക്കെ ഞാൻ ഓർപ്പിച്ചായിരുന്നു. അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ചില ദിവസങ്ങളാണ് മോറോനായ പെരുന്നാളുകളായിട്ട് ആചരിക്കുന്നത്. അതിനകത്ത് ഉള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ December 25 എൽദോ കർത്താവിന്റെ ജന്മപ്പെരുന്നാൾ അല്ലെങ്കിൽ നേറ്റിവിറ്റി, പിന്നീട് January 1 കർത്താവിന്റെ സർക്കംസിഷൻ, കർത്താവിന്റെ ചേലാകർമ്മം നടത്തിയ ദിവസമാണ്. യഹൂദനായിട്ട് കർത്താവിനെ മാതാപിതാക്കള് പരിച്ഛേദന നടത്തിയ ദിവസമാണ് ചേലാകർമ്മമായിട്ട് January 1 നമ്മൾ ആചരിക്കുന്നത്. അതോടൊപ്പം ദനഹ ബാപ്റ്റിസം ഓഫ് ജീസസ് ക്രൈസ്റ്റ് January 6 ദനഹ പെരുന്നാള്, February 2 കർത്താവിന്റെ ദേവാലയ പ്രവേശനം, അതാണ് നമ്മൾ മുമ്പേ വായിച്ചത്, കർത്താവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന പ്രസന്റേഷൻ ഇൻ ദ ടെമ്പിൾ, അതാണ് മൈൽസ്റ്റോൺ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. പിന്നെ വലിയ നോയമ്പിലെ പാതി ബുധനാഴ്ച നമ്മൾ കുർബാന ചൊല്ലാറുണ്ട്. പിന്നെ 40 പിന്നെ ലാസറിന്റെ ശനിയാഴ്ച, 40 പിറ്റേ ദിവസം ലാസറിന്റെ ശനിയാഴ്ച, ഊശാന, പെസഹ വ്യാഴം, ദുഃഖവള്ളി, അറിയിപ്പിന്റെ ശനി, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കെമ്പാ പെരുന്നാൾ, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. പിന്നെ എല്ലാം March 25 സുബോറോ ദൈവമാതാവിനോടുള്ള അറിയിപ്പായിട്ട് നമ്മൾ ആചരിക്കും. അത് മോറാനായ പെരുന്നാളാണ്. എന്തുകൊണ്ടാണ് March 25 സുബോറോ ആയിട്ട് ആചരിക്കുന്നതെന്ന് ചോദിച്ചാല്, ഈ December 25 ആണല്ലോ കർത്താവിന്റെ ജനനം. അതിനു മുൻപേ ഒരു 10 മുമ്പേ എന്നുള്ള രീതിയിലാണ് March 25 ഒന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. അത് ആണ്ടടക്ക ആരാധനയിൽ തന്നെ വരുന്ന ദിവസമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒന്ന് ക്രമീകരിച്ചിരിക്കുകയാണ്. അത് വലിയ പ്രസക്തി ആ ദിവസത്തിനോട്. ഇത് കൂടാതെ അതിനോടുള്ള അറിയിപ്പ് നമ്മള് ഈ കുദോശീത്തോ ഹൂദോസീത്തോ ഒക്കെ കഴിഞ്ഞിട്ട് സഖരിയാവിനോടുള്ള അറിയിപ്പ്, പിന്നെ മാതാവിനോടുള്ള അറിയിപ്പ്, ഈ രണ്ടു പ്രാവശ്യം നമ്മള് അനൗൺസിയേഷൻ ടു മേരി നമ്മൾ കാണുന്നുണ്ട്. ഈ March 25 ഫിക്സഡ് ഡേ, അത് അന്ന് ദുഃഖവെള്ളിയാഴ്ച വന്നാൽ പോലും അന്ന് കുർബാന ചൊല്ലിയിട്ടേ ദുഃഖവെള്ളിയാഴ്ചത്തെ ആരാധനാ ക്രമീകരണം നടത്തുകയുള്ളൂ എന്ന് നമുക്കറിയാം. ഞാൻ വൈദിക സെമിനാരിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങിയത് 2005. ഈ 2005 ഞാൻ ഒരിക്കലും മറക്കത്തില്ല. രണ്ട് കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, അന്ന് ഈ ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു ഈ സുബോറോ വന്ന ദൈവമാതാവിനോടുള്ള അറിയിപ്പ് വചനിപ്പിന്റെ പെരുന്നാളായിട്ട് വന്നത്. അന്ന് ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷ നടത്തിയത് രാവിലെ കുർബാന ചൊല്ലിയിട്ടാണ് എന്നുള്ളത്. കൂടാതെ ഒരു വൈദിക വിദ്യാർത്ഥി തന്റെ സെമിനാരി ജീവിതം പൂർണ്ണമാക്കുന്നത് ഉയർപ്പ് അന്നത്തെ ഉയർപ്പ് പെരുന്നാളോടുകൂടിയാണ്. സെമിനാരിയിലെ പഠനം എല്ലാം പൂർത്തിയാക്കി നമ്മൾ പുറത്ത് നേരത്തെ പരീക്ഷയൊക്കെ തീരുമെങ്കിലും ഉയർപ്പ് വരെയുള്ള ദിവസങ്ങളിൽ അവിടെ നിന്ന് ആരാധനാനുഷ്ഠാനങ്ങളിൽ സംബന്ധിച്ചിട്ടാണ് നമ്മൾ പുറത്തു വരുന്നത്. അപ്പോൾ മാർച്ച് 27 ആയിരുന്നു ആ ദിവസം. അതെന്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നത് കൊണ്ട് കൃത്യം 30-ാമത്തെ വയസ്സിൽ എനിക്ക് സെമിനാരിയിൽ നിന്ന് പഠിച്ചിറങ്ങാനായി. അപ്പൊ 2005 എനിക്ക് 30 വയസ്സായി. പക്ഷെ എന്റെ പ്രായം ഞാൻ പറയത്തില്ല എന്നും കൂടി തമാശയായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത്ര പ്രസക്തി ഉണ്ട് ഈ ദിവസത്തിന്, മാർച്ച് 25. അതാണ് സഭയുള്ളിൽ ആചരിക്കുന്ന ഒരു പെരുന്നാള്. കൂടാതെ കർത്താവിന്റെ സ്വർഗാരോഹണം നമ്മളത് ഓൾറെഡി ആഘോഷിച്ചു കഴിഞ്ഞല്ലോ. പെന്തക്കോസ്തി, പെന്തക്കോസ്തി ദിവസം നമ്മൾ ആചരിച്ചു. ഇനി പെന്തക്കോസ്തിക്ക് ശേഷമുള്ള 3-ാമത്തെ ഞായറാഴ്ച വരാനായിട്ട് പോകുന്നു. പിന്നെ ഓഗസ്റ്റ് മാസം 6-ാം തീയതി കൂടാര പെരുന്നാളായിട്ട് ആചരിക്കുന്നു. പിന്നെ സെപ്റ്റംബർ മാസം 14-ാം തീയതി സ്ലീബ പെരുന്നാളായിട്ട് ആചരിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മോറോനായ പെരുന്നാളുകളെന്നും കൂടി ഞാൻ ഇന്ന് വെക്കുന്നു. ഇനി അതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെച്ച് നമുക്ക് ആ കാര്യം കൂടി പൂർത്തീകരിക്കാം. അന്ന് നമ്മള് ഞായറാഴ്ചയും മോറോനായ പെരുന്നാളുകളിൽ എല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ഭക്തിയായും ബഹുമാനത്തോടും ആചരിക്കണമെന്ന് ശുദ്ധമുള്ള സ്ത്രീഹന്മാരും സഭാപിതാക്കന്മാരും ചട്ടം കെട്ടിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ലോകവേലകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടതും കുർബാന, വേദപുസ്തക വായന, പ്രാർത്ഥന, ദൈവിക ഗീതങ്ങൾ മുതലായ ആത്മീയ വേലകളിൽ ഉൾപ്പെട്ടിരിക്കേണ്ടതുമാകുന്നു. അപ്പൊ ഞായറാഴ്ചയുടെ കാര്യം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അന്നും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് പരിപൂർണമായി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കേണ്ട ദിവസമാണെന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പോകണമെന്നല്ല പറഞ്ഞത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഒഴിഞ്ഞ് ഈ ദിവസങ്ങളിൽ വേദപുസ്തക വായനയും പ്രാർത്ഥനയും ദൈവിക ഗീതങ്ങളും ഒക്കെ ആയിട്ടിരിക്കണമെന്ന്. അല്ലാതെ ടൈം ഷെഡ്യൂൾ വെച്ച് കുർബാന തീർക്കണം, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ എന്താ പറയുന്നേ ഈ ഭക്ഷണം കൊണ്ടുവന്നിട്ട് എല്ലാവരും കഴിക്കണം, ഭക്ഷണത്തെ ചൊല്ലി ബഹളം വെക്കണം എന്നൊന്നുമല്ല പറഞ്ഞേക്കുന്നത്. പരിപൂർണമായിട്ടിരുന്ന് വേദപുസ്തക വായന ആരാധന ഇതൊരു ശീലം നമുക്കുണ്ടാകാമെങ്കിൽ നല്ലതാണ് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഉണ്ടാകുമോ ഇല്ലയോ സംശയമുണ്ട്, എന്നിരുന്നാൽ തന്നെയും നമ്മൾ ചെയ്യേണ്ടത് ഇതാണെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ വേദവാക്യത്തെയും കൂടി അടിസ്ഥാനമാക്കിയിട്ട് അതിന് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ 1 കൊരിന്ത്യർ 11:20 നമ്മൾ വായിക്കുന്നു. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിന്റെ ദിവസത്തിന് യോഗ്യമായിരിക്കുന്ന പ്രകാരം ഭക്ഷിച്ചു കുടിക്കുന്നില്ല. അവിടെ നമ്മൾ വായിക്കുന്നു 1 കൊരിന്ത്യർ 11:20, when you come together, it's not really to eat the Lord's supper. നിങ്ങൾ കർത്താവിന്റെ അത്താഴം അല്ല കഴിക്കുന്നതെന്ന് പറയാം. അവര് അന്ന് ആദ്യകാലത്ത് ഞായറാഴ്ച എല്ലാവരും കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഇവിടുത്തെ പോലെ പോട്ട്ലക്ക് ഉണ്ടായിരുന്നു, പോട്ട്ലക്ക് പരിപാടി ഉണ്ടായിരുന്നു അന്ന്. അന്ന് ഇത് കൊണ്ടുവന്നേച്ച് എല്ലാവരും കൂടി പിന്നെ ശോശാമ്മ മോരുകറി മാത്രമേ അവളെ എന്നും കൊണ്ടുവരുള്ളൂ, മറ്റോള് പപ്പടം വെക്കും, ഞാൻ തന്നെ വേണം എന്ന് ഇറച്ചിക്കറി വെക്കാൻ. ഇതായിരുന്നു അന്നത്തെ പരാതി. അന്നത്തെ പരാതി പറ്റിയ ഇന്ന് തുടങ്ങിയതല്ല കേട്ടോ, അത് പണ്ടേ തുടങ്ങിയതാ. 1 കൊരിന്ത്യർ 11:20 നമ്മൾ അത് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച കൂടി വരുമ്പോൾ അങ്ങനെയുള്ള വീണ്ടും ഭക്ഷണ മോഹത്തിലേക്ക് പോകുക എന്നുള്ളതല്ല, ദിവസം വായന അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. പിന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:7-16 ഞാൻ മുമ്പേ സൂചിപ്പിച്ചതാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ, പെന്തക്കോസ്തി നാൾ ഒക്കെ ഇവര് ആരാധനയ്ക്ക് വേണ്ടി കൂടി വന്നിരുന്നു എന്ന് കാണുന്നു. പിന്നീട് ഈ വിശുദ്ധ ദിവസങ്ങളെ ക്രിസ്ത്യാനി മര്യാദ പ്രകാരമല്ലാതെ യഹൂദ മര്യാദ പ്രകാരമോ പുറജാതി മര്യാദ പ്രകാരമോ ആചരിക്കുകയോ അവയിൽ ആത്മീയ വേലകളിൽ സംബന്ധിക്കാതെ മടിയായിരുന്ന സമയം വൃത ചെലവഴിക്കുകയോ ചെയ്തതാർത്ഥവും ആകുന്നു. വെറുതെ സമയം കളയരുത്. ആരാധനയ്ക്ക് വേണ്ടി ദേവാലയത്തിലേക്ക് വന്ന് പൂർണ്ണമായി ആത്മശരീര മനസ്സുകളെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അതിൽ സംബന്ധിക്കണമെന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 5:8 നമ്മൾ വായിക്കുന്നു. Therefore, let us celebrate the festival not with the old yeast, the yeast of malice and evil, but with the unleavened bread of sincerity and truth. ഇത് ഹേതുവായിട്ട് നാം പെരുന്നാൾ ആചരിക്കണം. അതായത് പഴയ പുളിമാവാലല്ല, തിന്മയുടെയും കയ്പിന്റെയും പുളിമാവാലുമല്ല, വെടിപ്പിന്റെയും ശുദ്ധതയുടെയും പുളിമാവാലത്രേ എന്ന് പറയുക. നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് മോറാനായ പെരുന്നാളുകളിലൊക്കെ ദൈവാലയത്തിലേക്ക് കൂടി വരുമ്പോൾ തിന്മയും കയ്പും നമ്മളെ തീണ്ടരുത്. പ്രിയമുള്ളവർ, നമ്മൾ വിശുദ്ധിയുള്ളവരായിട്ട് ഈ ആരാധനാനുഷ്ഠാനങ്ങൾ സംബന്ധിക്കണം എന്നുള്ളത് ഓർപ്പിക്കുന്നു. നമ്മൾ എന്തോ വലിയ പോര് വിളിക്കാനോ ബഹളം ഉണ്ടാക്കാനോ ഒക്കെ വീട്ടിൽ നിന്നേ തയ്യാറെടുത്തോണ്ടാ പള്ളിയിലോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാമൊക്കെ സാധിക്കും, ബഹളം വെക്കാവുന്നൊക്കെ ഉള്ളൊരു ചിന്തയിലാണ്. എനിക്കറിയത്തില്ല എന്തൊരാത്മാവാണ് നമ്മളെ ഒരു ദുരാത്മാവ് പോലെ ഇങ്ങനെ ബാധിച്ചിരിക്കുകയാണ് പലപ്പോഴും ഞായറാഴ്ച ആരാധനകളിൽ എന്നുള്ളത്. അത് മാറേണ്ടത് അത്യാവശ്യമാണെന്ന് ഉറപ്പിക്കുന്നു. കൊലോസ്യർ 2:16, അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് പൂർണ്ണമായ ആത്മീയ വിശുദ്ധിയോടുകൂടി ഞായറാഴ്ചകളെയും മോറോനായ പെരുന്നാളുകളെയും നമ്മൾ ആചരിക്കേണ്ട അത്യാവശ്യമാണെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. 15-ഉം 16-ഉം അധ്യായങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. ദൈവ കൃപയാൽ നിങ്ങളെ സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി ചോദിക്കും. നാളെ മതോപദേശ സാരങ്ങളെ പറ്റിയുള്ള ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് ഓർപ്പിക്കുന്നു. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പൊതുവായിട്ട് പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
നാളെ മതോപദേശ സാരങ്ങളാണോ അച്ഛാ?
അയ്യോ ക്ഷമിക്കണം, നാളെ എബ്രായ ലേഖനം. ക്ഷമിക്കണം, പറഞ്ഞതിനകത്ത് ക്ഷമിക്കണം, നാളെ എബ്രായ ലേഖനമായിരിക്കും എടുക്കുന്നത്.
പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, വേറെ
പ്രാർത്ഥിക്കാം. ഭഗവാശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. കൃഷ്ണബായ പുത്രാജ്ഞങ്ങളായി ശ്രമിച്ചുകൊള്ളണമേ. ദൈവമായ ഭർത്താവി ഞങ്ങളെ മറച്ചു കൊടുക്കണമേ. ശ്രോത്ര പരിശുദ്ധമേ, അവിടുത്തെ സംസ്കൃതവാസം കൂട്ടായ്മേ, ഞങ്ങളെല്ലാവരോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ.
താങ്ക് യു.
Thank you.